السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله، أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് പരലോകം എന്ന വിഷയത്തെ പുരസ്കരിച്ച് സംസാരിക്കാനായിരുന്നു ഇതിന്റെ സംഘാടകർ എന്നോട് ആവശ്യപ്പെട്ടിരുന്നത്. അതനുസരിച്ച് ചില കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സത്യം സത്യമായി പറയുവാനും കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും നാം എല്ലാവരെയും റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കട്ടെ. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഞാൻ ഏതാണ്ട് 1100 കിലോമീറ്റർ അകലെ നിന്ന് ഇവിടെ എത്തിയത്. നിങ്ങളെല്ലാവരും പല ജോലി തിരക്കുകളും ഉണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ച് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ. കാരണം ഭൗതികമായി സത്യത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള പരിപാടികൾ കൊണ്ട് ലഭിക്കുന്നത് ഒരു വിഭാഗത്തിന്റെ അമർഷമാണ്. ഏത് വിഭാഗം ആളുകൾ സംഘടിപ്പിക്കുമ്പോഴും മറുവിഭാഗത്തിന്റെ അമർഷം വരുന്നു എന്നത് ഒരു സത്യമാണ്. പിന്നെ എന്തിന് ഇങ്ങനെയുള്ള പരിപാടികൾ നാം സംഘടിപ്പിക്കുന്നു എന്ന് നാം ചിന്തിച്ചാൽ അതിന്റെ പിന്നിലുള്ള രഹസ്യം നമ്മുടെ വിശ്വാസം നമ്മെ അതിനെ പ്രേരിപ്പിക്കുന്നു എന്നതാണ്. അതായത്, മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നു, മനുഷ്യേതര വസ്തുക്കൾ മനുഷ്യനേക്കാൾ കോടിക്കണക്കിന് ഇരട്ടി ഇവിടെ ജീവിക്കുന്നു. എന്നാൽ മനുഷ്യേതര വസ്തുക്കൾ അഥവാ മൃഗങ്ങളും ഇഴജന്തുക്കളും പറവകളും എല്ലാം തന്നെ ഇവിടെ നിന്ന് മരണപ്പെട്ടു പോകുന്നു. അതേപ്രകാരം മനുഷ്യനും മരിച്ചു പോകുന്നു. ഇവിടെ മനുഷ്യേതര വസ്തുക്കൾ മരണപ്പെടുന്ന പോലെയാണോ മനുഷ്യൻ മരിക്കുന്നത്? അതല്ല, അതിൽ വല്ല വ്യത്യാസവുമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നാണ് അധികമാളുകളും അതിന് മറുപടി പറയുക. അല്പം ചില ആളുകൾ അതിനെ നിരസിക്കുന്ന ആളുകളും ഇല്ലായികയല്ല. സത്യത്തിൽ മനുഷ്യൻ മനുഷ്യേതര വസ്തുക്കളുമായി വേർതിരിക്കുമ്പോൾ പ്രധാനമായും അവിടെ കാണുന്നത് വിശേഷബുദ്ധി എന്ന് പറയുന്ന വിശേഷണമാണ് മനുഷ്യന് കൂടുതലായി കാണുന്നത്. രൂപങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിൽ കയ്യും കാലും എല്ലാം മൃഗങ്ങൾക്കുമുണ്ട്, കണ്ണും ചെവിയും മൂക്കും നാവുമെല്ലാം അവയ്ക്കുണ്ട്. നമ്മേക്കാൾ കൂടുതൽ മാംസവും നമ്മേക്കാൾ കൂടുതൽ ശക്തിയും അവയിൽ പലതിനുമുണ്ട്. പക്ഷേ മനുഷ്യനെ പോലെ ഒരു സാധനം അതിനില്ല. അതാണ് അക്കൽ അഥവാ വിശേഷബുദ്ധി. ഇത് മനുഷ്യേതര വസ്തുക്കൾക്കില്ല. ഇതുകൊണ്ട് മനുഷ്യേതര വസ്തുക്കളും മനുഷ്യരും തമ്മിൽ വേർതിരിക്കപ്പെടുന്നു.
ഈ വിശേഷ ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യൻ ഇവിടെ പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നു. പലതിനും അവൻ വർഗ വർധനവിന് കളമൊരുക്കുന്നു, എല്ലാം ചെയ്യുന്നു. അങ്ങനെ മനുഷ്യന് സത്യത്തിൽ ഇവിടെ സുഖിക്കാൻ സമയമില്ല എന്നതാണ് സത്യം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മനുഷ്യൻ ഇവിടെ സുഖിക്കാൻ സമയമില്ല. അവൻ ഒരു ശാസ്ത്രജ്ഞനാണെന്ന് നിൽക്കുക, ഏറ്റവും ഉയർന്ന ഒരു കോളേജിലുള്ള ഒരു പ്രൊഫസറാണെന്ന് നിൽക്കുക. അയാൾക്ക് നല്ല ശമ്പളമുണ്ട്, എല്ലാ സൗകര്യവുമുണ്ട്. പക്ഷേ അയാളുടെ മനസ്സ് എപ്പോഴും അയാളുടെ ഗവേഷണത്തിൽ മുഴുകിയിരിക്കുന്നു, എന്തോ കാര്യങ്ങളെ സംബന്ധിച്ച്. ആ ഗവേഷണം ഒരു തലയ്ക്കെത്തുന്നതിന് മുമ്പ് അയാൾക്ക് സമാധാനമില്ല, മാനസികമായി സമാധാനമില്ല, പലപ്പോഴും ഉറക്കം തന്നെ വരില്ല. ഇനി വിദ്യാഭ്യാസപരമായി ചിന്തിക്കേണ്ട ഒരു മുതലാളിയെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു മുതലാളി, അവൻ സാധാരണക്കാരനെ പോലെയല്ല, ഒരുപാട് കാര്യങ്ങളുടെ ഉടമാവകാശിയാണ്. അവൻ ആ കാര്യങ്ങളെ സംബന്ധിച്ച്, അതിനെ ടാക്സ് വരുന്നതിനെ സംബന്ധിച്ച്, അതിനെ എങ്ങനെ വർദ്ധിപ്പിക്കണമെന്നതിനെ സംബന്ധിച്ച്, അതിനെ രക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് അവനും ചിന്തിക്കേണ്ടി വരുന്നു. ഇനി ഒന്നുമില്ലാത്ത ഒരു പാവപ്പെട്ടവനാണെന്ന് വെക്കുക, അവനും ചിന്തിക്കണം, ഞാൻ എങ്ങനെ ജീവിക്കും, എനിക്ക് ഇവിടത്തെ ആചാര്യരെ പോലെ മുതലാളിയെ പോലെ മറ്റാരെ പോലെ മുന്നിൽ സ്വത്തില്ല, ധനമില്ല, തെങ്ങില്ല, അതേപ്രകാരം ഒന്നുമില്ല, എനിക്കും ഇവിടെ ജീവിക്കണം, ഞാൻ എങ്ങനെ ജീവിക്കും. അങ്ങനെ മനുഷ്യൻ അസ്വസ്ഥനാണ് എപ്പോഴും. മറിച്ച് ഇവിടത്തെ പശുവിനെ സംബന്ധിച്ച്, മൂലിയെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അവയ്ക്ക് നാളെ എങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ചിന്തയില്ല. ഞാൻ എങ്ങനെ എന്റെ കുട്ടിയെ കല്യാണം കഴിപ്പിക്കുമെന്ന് ആലോചിച്ച് ഒരു പശുവോ മൂലിയോ എവിടെയെങ്കിലും ഭർത്താവിനെ അന്വേഷിക്കുന്നത് നമ്മൾ കാണാറില്ല. ഞാൻ എന്റെ കുട്ടിക്ക് വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നു, ആ കുട്ടിക്ക് താമസിക്കാൻ വീടില്ല, ഒരു വീടുണ്ടാക്കണമെന്ന് അന്വേഷിച്ച് ഒരു പശു നടക്കാറില്ല. അങ്ങനെ എന്റെ സ്വത്തിനെ സംബന്ധിച്ച് അശ്വസ്ഥനായിട്ട് ഒരു പശുവിനെയും കാണാറില്ല. താൻ ഗവേഷണം നടത്തുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു തീരുമാനത്തിലെത്താത്തത് കൊണ്ട് വിഷമിക്കുന്ന ഒരു മൃഗത്തെയും നാം കാണാറില്ല. അതുകൊണ്ട് സത്യത്തിൽ അവയ്ക്ക് ഭക്ഷണം കിട്ടാതിരിക്കുന്നുണ്ടോ? അതുമില്ല, ഭക്ഷണം എല്ലാറ്റിനും കിട്ടുന്നു. കാരണം ഭക്ഷണത്തിന് മാനദണ്ഡം ബുദ്ധിയല്ല. ബുദ്ധിയുള്ള മനുഷ്യൻ അങ്ങനെ അഹങ്കരിക്കുന്നുവെങ്കിൽ അവന്റെ അന്തക്കുറവാണത്. ഞാൻ എന്റെ ബുദ്ധി കൊണ്ടാണ് എന്റെ ഭക്ഷണം നേടിയെടുക്കുന്നതെന്ന് ആരെങ്കിലും അഹങ്കരിക്കുന്നുവെങ്കിൽ സത്യത്തിൽ അവന്റെ ബുദ്ധി കുറവാണ്. കാരണം മനുഷ്യൻ അല്ലെങ്കിൽ ഇവിടെ ജീവികൾക്ക് ഭക്ഷണം നൽകപ്പെടുന്നത് അവന്റെ ബുദ്ധി കൊണ്ടാണ് എങ്കിൽ ബുദ്ധിയില്ലാത്ത മൃഗങ്ങൾ എത്രയോ കാലം മുമ്പ് മണ്ണടിയേണ്ടിയിരുന്നു. ഇല്ല, അങ്ങനെ അവയൊന്നും മണ്ണടിയുന്നില്ല. അങ്ങനെ മനുഷ്യന് ഭക്ഷണം ലഭിക്കുന്നു, മനുഷ്യേതര വസ്തുക്കൾക്കും ഭക്ഷണം ലഭിക്കുന്നു. പിന്നെയാണ് എന്താണ് മനുഷ്യന്റെ ഈ ബുദ്ധി കൊണ്ടുള്ള ആവശ്യം ഇവിടെ? അവൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കാനാണോ? എങ്കിൽ കണ്ടുപിടിക്കാത്ത മൃഗങ്ങൾ ഇവിടെ ജീവിക്കുന്നില്ലേ? മനുഷ്യനിൽ പടച്ച തമ്പുരാൻ വിശേഷ ബുദ്ധി നൽകിയതിന്റെ പിന്നിലുള്ള രഹസ്യമെന്ത്? ഇനിയും അവൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ മനുഷ്യൻ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് എന്ന് ആദം നബി അലൈഹിസ്സലാമയുടെ കാലത്ത്, ആദം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിന്റെ ആദ്യകാലത്ത് എന്തായിരുന്നു മനുഷ്യന്റെ സ്ഥിതി എന്ന് ചോദിച്ചാൽ, അവൻ കൈക്കുമ്പിളിലായിരുന്നു വെള്ളം കുടിച്ചിരുന്നത്. പാത്രത്തിൽ വെള്ളം കുടിക്കുന്നത് അവൻ അറിയില്ല. മാംസം പച്ചയായിരുന്നു അവൻ ഭക്ഷിച്ചിരുന്നത്. വേവിക്കുന്നത് അവൻ അറിയില്ല. ധാന്യങ്ങൾ എങ്ങനെ പൊടിച്ച് ഭക്ഷണം ഉണ്ടാക്കുമെന്ന് അവൻ അറിയില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിയായിരുന്നു മനുഷ്യനുണ്ടായിരുന്നത്. അവൻ പലവിധത്തിലുള്ള പാത്രങ്ങൾ കണ്ടുപിടിച്ചു. മാംസങ്ങൾ പലതരത്തിലും പല രുചിയിലും വേവിച്ച് ഭക്ഷിക്കാൻ അവൻ പഠിച്ചു. ധാന്യങ്ങൾ പല രൂപത്തിലുള്ള പലഹാരങ്ങളും ഭക്ഷണ സാധനങ്ങളുമാക്കിയിട്ട് ഭക്ഷിക്കാൻ അവൻ പഠിച്ചു. അങ്ങനെ പലതും അവൻ പഠിച്ചു. അന്ന് രണ്ട് കാലിൽ മാത്രം നടന്നുകൊണ്ടിരുന്ന മനുഷ്യൻ അവൻ പുരോഗമിച്ചു. മൃഗങ്ങളുടെ പുറത്ത്, പിന്നെ മൃഗങ്ങൾ വിരിക്കുന്ന വണ്ടിയില്, പിന്നെ ആ വണ്ടി ഒഴിവാക്കി സ്വന്തം മർദ്ദിച്ച് നീക്കുന്ന സൈക്കിളില്, അവനങ്ങനെ പുരോഗമിച്ച് ഇപ്പോൾ ഒരു മിനിറ്റിൽ ആയിരക്കണക്കിന് മൈലുകൾ പറക്കുന്ന വിമാനത്തിലാണ് അവൻ സഞ്ചരിക്കുന്നത്. മറിച്ച് നിങ്ങളും ചിന്തിച്ചു നോക്കൂ, ആദം നബി അലൈഹിസ്സലാമയുടെ കാലത്ത് പുല്ല് തിന്നുന്ന പശു ഇന്നും പുല്ല് തന്നെയാണ് തിന്നുന്നത്. ആ പുല്ല് വേവിച്ച് തിന്നാൻ പോലും അത് പഠിച്ചിട്ടില്ല. അതെ, ആദം നബി അലൈഹിസ്സലാമയുടെ കാലത്ത് മോണ്ട ഉപയോഗിച്ച് വെള്ളം കുടിച്ചിരുന്ന പശു ഇന്നും നേർക്കുനേരെ വെള്ളത്തിൽ തന്റെ മുഖം അമർത്തിയിട്ടാണ് വെള്ളം കുടിക്കുന്നത്. അതൊരു പാത്രം കണ്ടുപിടിച്ചിട്ടില്ല. ആദം നബി അലൈഹിസ്സലാമയുടെ കാലത്ത് നാലുകാലിൽ നടന്നിരുന്ന പശു ഇന്ന് നാലുകാലിലാണ് നടക്കുന്നത്. രണ്ട് ചിറകുപയോഗിച്ച് പറന്നിരുന്ന കാക്ക ഇന്നും രണ്ട് ചിറകിലാണ് പറക്കുന്നത്. അവരാരും സ്വന്തം സഞ്ചരിക്കാൻ ഒരു വണ്ടി കണ്ടുപിടിച്ചില്ല. എപ്പോഴെങ്കിലും ഒരു കാക്ക ഇരിങ്ങത്ത് നിന്നും പയ്യോളിക്ക് അല്ലെങ്കിൽ വടകരയ്ക്ക് പോകുന്ന ഒരു ബസിന്റെ പുറത്തു കയറി യാത്ര ചെയ്യാത്തത് കൂലി കൊടുക്കേണ്ട വിഷമം ഓർത്തിട്ടല്ല, അങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് അതിനറിയാത്തത് കൊണ്ടാണ്. അപ്പോഴേ ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യൻ അവന്റെ ബുദ്ധി ഉപയോഗിച്ച് ഇവിടെ പലതും കണ്ടുപിടിച്ചു. പലതിലും അവൻ വളരെയധികം അവഗാഹമായ പാണ്ഡിത്യം നേടി. ഇന്ന് അവൻ പാണ്ഡിത്യത്തെ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പഠിക്കുന്നു, മരണം വരെ പഠിക്കുന്നു. അവന് സുഖിക്കാൻ സാധിക്കുന്നില്ല. ഗവേഷകന് ഗവേഷണം നടത്തിക്കൊണ്ട് തന്നെ മരിച്ചു പോകുന്നു. മുതലാളി സമ്പാദിച്ചുകൊണ്ട് തന്നെ മരിച്ചു പോകുന്നു. തൊഴിലാളി തൊഴിൽ ചെയ്തുകൊണ്ട് തന്നെ മരിച്ചു പോകുന്നു. അങ്ങനെ നോക്കിയാൽ സത്യത്തിൽ അവൻ ഇവിടെ സുഖിക്കാൻ സമയമില്ല. ഇത്രയും വലിയ ഒരു ബുദ്ധിയുടെ ഉടമസ്ഥനായ മനുഷ്യൻ. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അവന്റെ ബുദ്ധി എങ്ങനെയാണെന്ന്. വളരെ ചെറുതാണോ മനുഷ്യന്റെ ബുദ്ധി? അല്ല, ഒരുപാട് വലുതാണ്. നിങ്ങൾ ചിന്തിക്കൂ, ഇരിങ്ങത്തില്ല ഒരാള് ഇരിങ്ങത്തിലുള്ള മുഴുവൻ ഇടവഴികളും ഇവിടെയുള്ള ആളുകളും ഇവിടെയുള്ള റോഡും പള്ളിയും ഇവിടെയുള്ള കുട്ടികളെയും വലിയവരെയും സ്ത്രീയെയും പുരുഷനെയും എല്ലാം മനസ്സിലാക്കി ഇവിടെ നിന്ന് വടകരയ്ക്ക് ചെന്നാല് അവിടെയുള്ള ആളുകളെയോ റോഡോ അവിടുത്തെ വിടങ്ങൾ അവന്റെ മനസ്സിലുള്ളത് കൊണ്ട് മറ്റൊന്ന് അവന്റെ മനസ്സിൽ കൊള്ളാതിരിക്കുന്നില്ല. അവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് വണ്ടി കയറി കോഴിക്കോട് ചെല്ലുമ്പോൾ ഈ വിശാലമായ പട്ടണം ഈ കൊച്ചു മനുഷ്യനായ എന്റെ മനസ്സിൽ എങ്ങനെ ഒതുങ്ങും? അവൻ വിഷമിക്കേണ്ടി വരുന്നില്ല. എന്റെ മനസ്സിൽ ഇരിങ്ങത്തുണ്ട്, വടകരയുണ്ട്, പയ്യോളിയുണ്ട്, അവിടെയുള്ള ആളുകൾ മുഴുവനുമുണ്ട്, അവിടെയുള്ള ബിൽഡിങ്ങുകളും അവിടെയുള്ള പള്ളികളും മദ്രസയും എല്ലാം എന്റെ മനസ്സിലുണ്ട്. കോഴിക്കോട് പട്ടണം എന്റെ മനസ്സിൽ ഒതുങ്ങുന്നില്ല എന്നൊരു വിഷമം മനുഷ്യനുണ്ടാവില്ല. അവന്റെ ബുദ്ധി അത്രയും വലുതാണ്. അവിടെ നിന്ന് അവൻ മദ്രാസിലേക്ക് പോയെന്ന് വെക്കുക നിങ്ങൾ. കോഴിക്കോട് ഇത്രയും വിശാലമായ കോർപ്പറേഷൻ മുഴുവൻ എന്റെ മനസ്സിലുള്ളത് കൊണ്ട് മദ്രാസ് പട്ടണം എന്റെ മനസ്സിൽ ഒതുങ്ങുന്നില്ല എന്ന വിഷമം മനുഷ്യനില്ല. അവിടെ നിന്ന് അവൻ ഇന്ത്യ മുഴുവനും സഞ്ചരിച്ചു. ഇന്ത്യയുടെ പുറത്ത് പോയി പല ഭാഗങ്ങളിലും ചെല്ലുമ്പോൾ എന്റെ മനസ്സിൽ ഏതെങ്കിലും അതിന്റെ പടം കൊള്ളുന്നില്ല, മനസ്സിലാക്കാൻ എന്റെ മനസ്സ് അശക്തമായിരിക്കുന്നു എന്നുള്ള പ്രയാസം മനുഷ്യന്റെ മനസ്സിലില്ല. അത്രമാത്രം വിശാലമാണ് മനുഷ്യന്റെ മനസ്സെങ്കിൽ ഇത്രയും വിശാലമായ മനസ്സോടുകൂടി ഒരു കൊച്ചു ശരീരത്തിനെ പടച്ച തമ്പുരാൻ ഇങ്ങോട്ട് പടച്ചു വിട്ടിരിക്കുന്നു. അങ്ങനെ അവൻ മരണപ്പെട്ടു പോകുന്നു. ഇവിടെ പട്ടിയും പൂച്ചയും അതേപ്രകാരം പറവകളും പശുവും എല്ലാം മരിച്ചു പോകുന്നു. അതുപോലെ മമ്മദും പോക്കരും ഇവിടത്തെ എഞ്ചിനീയറും ഡോക്ടറും പണ്ഡിതനും എല്ലാം മരിച്ചു പോകുന്നു. എല്ലാം അതോടുകൂടി തീർന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധിക്ക് എന്ത് പ്രയോജനമാണുള്ളതെന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഇനി മറ്റൊന്ന്, മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ പശുവിന്റെ ജീവിതം പോലെയല്ല. അവന് ജീവിക്കുമ്പോൾ കാര്യങ്ങൾ കൈയാളുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് സത്യമാണോ അസത്യമാണോ, നീതിയാണോ അനീതിയാണോ, ഇത് അനുവദനീയമാണോ അനനുവദനീയമാണോ ഇത്യാദി കാര്യങ്ങളെ സംബന്ധിച്ച് മനുഷ്യൻ ചിന്തിക്കണം. പശുവിനതില്ല. തന്റെ മുമ്പിൽ കണ്ട ഭക്ഷണം ഭക്ഷിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഭക്ഷിക്കാം. എന്റെ മുതലാളിന്റേതാണോ, അതല്ല മുതലാളിയുമായി എതിരുള്ള മുതലാളിന്റെ ശത്രുവിന്റേതാണോ, അല്ല മറ്റാരുടേതാണോ, സക്കാത്തിന്റെ പുല്ലാണോ എന്ന് നോക്കാറില്ല പശു. അത് തിന്നും. നേർച്ചയുടേതായിരുന്നാലും സക്കാത്തിന്റേതായിരുന്നാലും മറ്റ് അന്യന്റേതായിരുന്നാലും മുതലാളിയുടേതായിരുന്നാലും പശുവിന് വ്യത്യാസമില്ല എന്ന പോലെയല്ല മനുഷ്യൻ. അവന് ഇത് എന്റേതാണോ എനിക്ക് അനുവദിക്കപ്പെട്ടതാണോ എന്ന് ചിന്തിക്കണം. അവൻ സംസാരിക്കുമ്പോൾ എനിക്ക് അനുവദനീയമായതാണോ ഞാൻ സംസാരിക്കുന്നതെന്ന് ചിന്തിക്കണം. അവനിൽ കാര്യം പ്രവർത്തിക്കുകയാണെങ്കിൽ നല്ലതാണോ ചീത്തയാണോ എന്ന് അവൻ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് മാത്രമേ മനുഷ്യന് നീങ്ങാൻ പറ്റുകയുള്ളൂ. എങ്കിൽ മനുഷ്യൻ ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ചിലതിനെ അവനിഷ്ടപ്പെട്ട അവന്റെ ശരീരം അഭിലഷിക്കുന്നതിന് തന്നെ മാറ്റിവെക്കേണ്ടി വരുന്നു, ചിലത് അവനിഷ്ടപ്പെടാത്തതിന് ഉൾക്കൊള്ളേണ്ടി വരുന്നു. അങ്ങനെ ജീവിക്കുന്നു മനുഷ്യൻ. ഇവിടെ സത്യവും അസത്യവും വേർതിരിച്ചുകൊണ്ട് ഒരേ ഭാഗം ആളുകൾ സത്യവും അസത്യവും വേർതിരിച്ച് ധർമ്മം മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ മറ്റൊരു വിഭാഗം സത്യവും അസത്യവും വേർതിരിക്കാതെ അധർമ്മവും അധർമ്മവും വേർതിരിക്കാതെ നീതിയും അനീതിയും പരിഗണിക്കാതെ മൃഗമായി ജീവിക്കുന്നു മറ്റൊരു വിഭാഗം മനുഷ്യരിവിടെ. രണ്ടാളും മരിച്ചു പോകുന്നു, രണ്ടാളുകളെയും മരണത്തോടുകൂടി എല്ലാം തീർന്നു എന്ന് പറഞ്ഞാൽ സത്യം പ്രവർത്തിച്ചവന്റെ, നീതി പ്രവർത്തിച്ചവന്റെ, ധർമ്മം പ്രവർത്തിച്ചവന്റെ ധർമ്മത്തിന് എന്ത് വിലയാണുള്ളതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. സത്യത്തിൽ അത് രണ്ടും ഒരുപോലെയായി അവശേഷിച്ചു. പണ്ട് അബൂനവാസ് പറഞ്ഞ പോലെ, അബൂനവാസ് എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ ഉണ്ടായിരുന്നു, തമാശക്കാരൻ. അയാള് പറഞ്ഞു, അതറിയോ, എടാ ഈ ദോഷം പ്രവർത്തിക്കാതെ നിന്നാലുണ്ടല്ലോ, നിനക്കൊരു തകരാറ് പറ്റും. എന്താണെന്നറിയോ, കയ്യടിച്ചു, നീ പായാക്കി കളഞ്ഞു. അള്ളാരെ പേടിച്ച് 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 നല്ല കാര്യമൊക്കെ ഒഴിവാക്കി കളഞ്ഞ്. നാളെ പഠിച്ചോനെ എത്തി എന്നാലോ, പഠിച്ചോൻ എന്ന് പറഞ്ഞാൽ വെറും അപൂർ റഹീമാണ്. നിനക്ക് കയ്യും പോലെ ദോഷം ചെയ്തോ, തക്കസർ മസ്തത്തായത്ത മിനൽ ഹത്തായ, നിനക്ക് കയ്യും പോലെ ഈ ദോഷം ചെയ്തോ. കാരണം എന്താ അറിയോ, പഠിച്ചോൻ പൊറുക്കുന്നവനാണ്. പഠിച്ചോന്റെ വസ്തുപ്പ് തന്നെ പൊറുക്കുക എന്നുള്ളത് അപ്പനക്ക് ദോഷം വേണ്ടേ പഠിച്ചോന് പൊറുക്കണമെങ്കിൽ. അതുകൊണ്ട് നല്ലോണം ദോഷം ചെയ്തോ. ദോഷം ചെയ്തില്ലെങ്കിൽ എന്താണെന്നറിയോ, പഠിച്ചോനെ പേടിച്ച് പേടിച്ച് നല്ല കാര്യമൊക്കെ ജൈവായി കളഞ്ഞു. അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ട് ഈ നാളെ കയ്യടിക്കിട്ടോ, അള്ളാഹുത്താല പാവം ചെയ്തവർക്കൊക്കെ പുറത്തു കൊടുക്കുമ്പോ എന്ന് പറയുന്നുണ്ട്. ഇതുപോലെ ഇവൻ ഒരുപാട് കാര്യങ്ങൾ അവൻ ആവശ്യമുള്ളതും അവൻ അഭിലഷിക്കുന്നതുമായത് മാറ്റി വെച്ച് നല്ലത് മാത്രം പ്രവർത്തിച്ചു. ഒരാള് മറ്റവൻ അതില്ല. തൻ ഭക്ഷിക്കുമ്പോൾ പലിശയുടെ മുതലാണോ അന്യവന്റെ മുതലാണോ അനാധികരേതാണോ എന്ന് ശ്രദ്ധിച്ചില്ല. അവൻ സുഖിക്കുമ്പോൾ ഇതെനിക്ക് അനുവദനീയമായതാണോ എന്ന് ശ്രദ്ധിച്ചില്ല. അവൻ സമ്പാദിക്കുമ്പോൾ ഇത് അനുവദനീയമായതാണോ എന്നോർത്തില്ല. അങ്ങനെ അവൻ കേവലം സമ്പാദ്യവും ആസ്വാദകവുമായി ജീവിതം കഴിച്ചു. മറ്റവൻ ധർമ്മത്തിലൂടെ മാത്രം ജീവിച്ചു. രണ്ടാളും മരിച്ചു. മരിച്ചോടുകൂടി എല്ലാം കഴിഞ്ഞെങ്കിൽ ഈ സത്യം ഉൾക്കൊണ്ട ധർമ്മം ഉൾക്കൊള്ളവന്റെ ജീവിതത്തിൽ എന്ത് മേന്മയാണുള്ളത്? ആരെങ്കിലും പ്രതിഫലം കൊടുത്തോ ഇവിടുന്ന്? ഇല്ല. മറ്റവൻ ആരെങ്കിലും ഇവിടുന്ന് സൂക്ഷിച്ചോ? രണ്ടുമില്ല. എങ്കിൽ ഈ മരണത്തോടുകൂടി കാര്യങ്ങൾ കഴിയുമ്പോൾ സത്യം സത്യമായും അസത്യം അസത്യമായും നമുക്ക് എങ്ങനെ നിർവചിക്കാൻ സാധിക്കും? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇല്ല, കഴിയില്ല. പിന്നെ മറ്റൊന്ന്, ഇനി നിങ്ങൾ ഒരു നിലക്ക് മറ്റൊരു നിലക്ക് ചിന്തിച്ചു നോക്കൂ. ഇവിടെ ആളുകൾ തെറ്റ് ചെയ്യുന്നു. തെറ്റ് ചെയ്യുന്ന ആളുകൾ ശിക്ഷിക്കപ്പെടണം. അത് ലോകത്ത് നീതിയാണല്ലോ. നീതിയാണെന്ന് ഏത് തത്വശാസ്ത്രവും പറയുന്ന കാര്യമാണ് തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണമെന്ന്. ഇവിടെ ഒരാള് ഒരു തെറ്റ് ചെയ്തു. എന്താണ് തെറ്റ്? അയാള് എന്തോ വീട്ടുകാരുമായി കലഹമുണ്ടായി, സ്വത്ത് തർക്കമുണ്ടായി. താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഉമ്മയും വാപ്പയും അല്ലെങ്കിൽ തന്റെ ജ്യേഷ്ഠന്മാരും പെങ്ങന്മാരുമെല്ലാം താൻ ഇതേവരെ ഓർക്കാത്ത വിധത്തിൽ തന്നോട് എതിരായി പെരുമാറി, മനോവ്യഥ വന്ന് ഞാൻ ഏതായാലും ജീവിതം അവസാനിപ്പിക്കാമെന്ന് തീർച്ചപ്പെടുത്തി. അങ്ങനെ വീട്ടിലുണ്ടായിരുന്നു മൂട്ടയ്ക്കടിക്കാൻ കൊണ്ടുവച്ചിരുന്ന, മൂട്ടയെ നശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവച്ചിരുന്ന T20 അതെടുത്ത് കഴിച്ചു. എന്താണ്? ആത്മഹത്യക്ക് വേണ്ടി. ഇവൻ ആ T20ലെത്തിയപ്പോള് ആകെ ഛർദി വന്നു, പെടഞ്ഞു വീണു, ആകെ മരണസഞ്ചാരത്തിലായി. അപ്പോഴേക്കും ആ രക്തം പെടച്ചു. ഉമ്മയും സഹോദരനും അടുത്ത വീട്ടുകാരും എല്ലാം കൂടി ഒരു ടാക്സിയിൽ വെച്ച് വടകര ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർ അയാൾക്കൊണ്ട് കഴിയുന്ന പ്രകാരം എല്ലാം നോക്കി. ആൾ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടാൽ സംസാരിക്കാനായെങ്കിൽ അവിടുത്തെ പോലീസ് അടുത്ത് വന്നിട്ട് അവന്റെ പേര്, നാട്, എന്ത് ചെയ്തു എന്നെല്ലാം ചോദിച്ച് കേസെടുക്കും. എന്താണ് കേസെന്ന് അറിയാമോ? ആത്മഹത്യാശ്രമം അവന് കേസാണ്. ഇവൻ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ആത്മഹത്യാശ്രമത്തിന് അവൻ കോടതി കയറ്റി സമാധാനം പറയണം. ഒന്ന്, എ അങ്ങനെയാണെങ്കിൽ ബി മറ്റൊരാള് അയാള് ഇങ്ങനത്തെ ഒരു ഘട്ടം വന്നപ്പോൾ അയാളുടെ കയ്യിൽ കിട്ടിയത് T20 എൻട്രീൻ എന്ന് പറയുന്ന ഉഗ്ര വിഷമുള്ള മരുന്നാണെന്ന് വെക്കുക. അയാൾ ഉള്ളോട്ട് കഴിച്ചു, പെട്ടെന്ന് അവിടെ പെടഞ്ഞു വീണ് മരിച്ചുപോയി. പോലീസ് വന്നു, മഹസർ തയ്യാറാക്കി, അയാളെ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അയാളെ മുസ്ലിമാണെങ്കിൽ പള്ളിപ്പറമ്പില്, അതല്ലായെങ്കിൽ മുസ്ലിംകള് മറവ് ചെയ്യുന്ന സ്ഥലത്ത്, അതല്ലായെങ്കിൽ മറ്റയാളെ മറവ് ചെയ്യുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ദഹിപ്പിക്കുകയാണ് ദഹിപ്പിക്കാൻ വേണ്ടി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു. അവന്റെ പേരിൽ കേസില്ല. ഒന്നാമത്തവൻ ചെയ്തത് എന്താണ് ഇവിടെ? ആത്മഹത്യാശ്രമം. അവന്റെ പേരിൽ കേസ്. രണ്ടാമത്തവൻ ചെയ്തതോ ആത്മഹത്യാശ്രമമല്ല, ആത്മഹത്യ തന്നെ. എന്നിട്ട് അവന്റെ പേരിൽ കേസില്ല. നോക്കൂ നിങ്ങൾ, നീതിയാണോ? അല്ല, ഇത് നീതിയല്ല. ഇനി മറ്റൊന്ന് നോക്കൂ. നിങ്ങള് ഒരാള് തനിക്ക് തന്റെ അടുത്ത വീട്ടുകാരനോട് എന്തോ വലിയ വൈരാഗ്യം, അവന് ശരിപ്പെടുത്തി കളയണം, ഞാൻ എന്തായിരുന്നാലും ശരി. ആ വൈരാഗ്യത്തിന്റെ മുമ്പിൽ അവൻ അവിവേകിയായി മാറി, ഒരു കടാരിയെടുത്ത് അടുത്ത വീട്ടുകാരനെ കുത്തി കൊലപ്പെടുത്തി എന്ന് വെക്കൂ. നിങ്ങൾ കുത്തി കൊലപ്പെടുത്തി എന്നതിന് പോലീസ് വന്ന് അവൻ അറസ്റ്റ് ചെയ്തു, കേസെടുത്തു, അവനെ കോടതിയിൽ ഹാജരാക്കി. അങ്ങനെ അഭിഭാഷകന്മാരുടെ നാക്കടിയുടെ ശേഷം ആ കേസ് തെളിഞ്ഞതായി ജഡ്ജിക്ക് ബോധ്യപ്പെട്ടാൽ ആ ജഡ്ജി അവനെ പരമാവധി ശിക്ഷിക്കാൻ ഇന്ത്യൻ പീനൽ കോഡിൽ വിധിയുണ്ട്. എന്താണെന്നറിയാമോ? അവനെ തൂക്കിക്കൊള്ളാം, തൂക്കിക്കൊന്നുകളയാം. ശരി, അത് നീതിയാണെന്ന് വെക്കുക. ഒരാൾ ഇവിടെ നിന്ന് മരിച്ചപ്പോൾ ആ കൊലയാളിയെയും കൊന്നാൽ അത് നീതിയാണ്. ശരി, ഇനി നിങ്ങൾ മറ്റൊന്ന് മറിച്ച് ചിന്തിക്കൂ. ഇതിനു മുമ്പ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, ബത്തേരിയിൽ വെച്ച് ഒരു അബൂബക്കർ കാണിച്ച കഥ നിങ്ങൾ ഓർക്കുന്നില്ലേ? അടുത്ത വീട്ടുകാരില് അഞ്ചു പേരെ ഒന്നിച്ചു കൊന്നുകളഞ്ഞു. തൂക്കും മറ്റ് മാരകായുധങ്ങൾ ഉപയോഗിച്ചിട്ട് അഞ്ചു പേരെ ഒന്നിച്ചു കൊന്നുകളഞ്ഞു. ഈ അബൂബക്കറിന്റെ പേരിൽ കേസ് തെളിഞ്ഞാൽ എത്ര പ്രാവശ്യം അബൂബക്കറിനെ കൊല്ലാൻ കഴിയും? ഒരാളെ കൊന്നവനെ ഒരു പ്രാവശ്യം കൊല്ലുകയാണ് എങ്കിൽ അതാണ് നീതി എങ്കിൽ അഞ്ചാളെ കൊന്നവനെ അഞ്ചു പ്രാവശ്യം കൊല്ലണ്ടേ? സാധിക്കുമോ ലോകത്ത്? ഇല്ല. അതുകൊണ്ട് തന്നെ പടച്ച തമ്പുരാൻ പറയുന്നു, നീതി മനുഷ്യനിൽ അള്ളാഹു നടത്തിയെന്ന് വരണമെങ്കിൽ പരലോകം എന്ന് പറയുന്ന ഒരു ലോകം ഉണ്ടായേ പറ്റൂ. അതുകൊണ്ട് എല്ലാ ആത്മാക്കളും ആത്മാവും ദായികത്തുൽ മൗത്ത് മരണത്തെ രുചിക്കും. നിശ്ചയമായും ഓരോ ആത്മാവിനും അനുയോജ്യമായ പ്രതിഫലം നൽകപ്പെടുന്നത് യൗമൽ ഖിയാമത്തി അന്ത്യദിനത്തിൽ മാത്രമാകുന്നു എന്ന് പറഞ്ഞാൽ പരലോകത്ത് വെച്ച് മാത്രമേ സത്യത്തിൽ മനുഷ്യന് അനുയോജ്യമായ പ്രതിഫലം നൽകപ്പെടുകയുള്ളൂ. ഇവിടെ നല്ലത് പ്രവർത്തിച്ചവനായിരുന്നാലും ചീത്ത പ്രവർത്തിച്ചവനായിരുന്നാലും അവന് നല്ലത് പ്രവർത്തിച്ചവൻ അർഹമായ ഗുണവും രക്ഷയും, തിന്മ പ്രവർത്തിച്ചവന് അർഹമായ ശിക്ഷയും ലഭിക്കണമെങ്കിൽ ഈ ലോകത്തിന്റെ സംവിധാനം അതിനുപയുക്തമല്ല. നമുക്ക് മനുഷ്യന് അളന്നു നോക്കാൻ പറ്റാത്ത കുറ്റങ്ങൾ തന്നെ എത്രയുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരു മനുഷ്യന്റെ മനസ്സിലുള്ള മാരകമായ രോഗങ്ങളുണ്ടല്ലോ, അസൂയക്കും കുശുമ്പിനും മരുന്നില്ല എന്നാ പണ്ടുള്ള വയസ്സന്മാർ പറയല്. അസൂയക്കും കുശുമ്പിനും മരുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു രോഗമാണ് അസൂയ എന്ന് പറയുന്നത്. ഒരു തെറ്റുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് അസൂയ എന്ന് പറഞ്ഞാൽ അൽ ഹസദു യുക്കുലുൽ ഹസനാതി കമാ യുക്കുലുൻ നാറുൽ ഹതബ്. ഈ അസൂയ തിന്മയെ തിന്നുകളയും ദഹിപ്പിച്ചു കളയും. കമാ യുക്കുലുൻ നാറുൽ ഹതബ, വിറകിനെ തീ എങ്ങനെ ദഹിപ്പിച്ചു കളയുമോ അതുപോലെ അസൂയ മനുഷ്യന്റെ നന്മയെ ദഹിപ്പിച്ചു കളയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനത്തെ അസൂയ ഒരു മനുഷ്യന്റെ മനസ്സ് നിറച്ചു അസൂയാണെന്ന് വെക്കുക, ഓനെ ശിക്ഷിക്കാൻ എന്തെങ്കിലും വിധിയുണ്ടോ? അപ്പോ ഇന്ത്യൻ പീനൽ കോഡിലുണ്ടോ? ഖുർആൻ മറച്ചു നോക്കിയാലുണ്ടോ? ഇസ്ലാമിക നിയമത്തിൽ എവിടെയുണ്ടോ ഒരു മനുഷ്യൻ അസൂയയും വെച്ച് നടന്നേ ഓനെ ശിക്ഷിക്കാന്ന് പറഞ്ഞ? ഇല്ല. അപ്പൊ നമുക്ക് അളക്കാൻ കഴിയാത്ത, തൂക്കാൻ കഴിയാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത തെറ്റുകളും ഒരുപാടുണ്ട്. ഈ തെറ്റുകളെയെല്ലാം ശിക്ഷിക്കണമെങ്കിൽ തെറ്റുകളെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം അറിയുന്ന ആൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനത്തെ ഒരു ശക്തി ഈ ലോകത്തിലുണ്ടെങ്കിൽ അത് പടച്ച തമ്പുരാൻ മാത്രമാണ്. അതുകൊണ്ട് മനുഷ്യൻ ഈ ജീവിതത്തിന്റെ ശേഷം മറ്റൊരു ജീവിതമുണ്ട് ഉണ്ടെന്ന് സമ്മതിക്കാൻ അവൻ നിർബന്ധിതനായിത്തീരുന്നു. പിന്നെ ഒരു നിലക്ക് പറഞ്ഞാൽ മനുഷ്യേതര വസ്തുക്കളുണ്ടല്ലോ ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും, അതെന്തിനാണെന്ന് ചോദിച്ചാൽ അതെല്ലാം മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അതെ, ഖലഖലകും മാഫിൽ അർളി ജമീഅ, ലോകത്തിലുള്ള മുഴുവൻ സാധനങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഖലഖലകും, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചു. മാഫിൽ അർളി, ഭൂമിയിലുള്ള സർവത്ര സാധനങ്ങളെയും, ജമീഅൻ അത് മുഴുവനത്തിനെയും സൃഷ്ടിച്ചു. അപ്പൊ ലോകത്തിലുള്ള എല്ലാ സാധനങ്ങളും മനുഷ്യന് വേണ്ടിയിട്ടാണ് അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത്. ആ അത് അപ്പോഴാണല്ലോ മനുഷ്യൻ പ്രകൃതിക്ക് ആരാധിക്കുന്നതിൽ നിന്നും മുക്തനായിത്തീരുന്നത്. ആ ഒരു കാലത്ത് ഇസ്ലാം വരുന്നതിന് മുമ്പ് മുഹമ്മദ് നബി ലോകത്ത് ഈ സന്ദേശം എത്തിക്കുന്നതിന് മുമ്പ് ചന്ദ്രനിൽ പോയിട്ട് കാലുകുത്തുക എന്നുള്ളത് മനുഷ്യൻ ആലോചിക്കാൻ കഴിയില്ല. ആ വിശ്വാസമാണ് എന്നുള്ളതെങ്കിൽ ഇന്നും ആലോചിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയോ, ചന്ദ്രൻ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്ന് ഗവേഷണം നടത്താൻ പറ്റുമോ? ഇല്ല. സൂര്യനെ സംബന്ധിച്ച് ഗവേഷണം നടത്താൻ പറ്റൂല, കാരണം അതും ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. കരിങ്കല്ല് അത് പൊട്ടിച്ച് ഇന്ന് കാണുന്ന ഡാറിടാനോ അല്ലെങ്കിൽ പാലം വാർക്കാനോ കഴിയില്ല. കാരണം പല കല്ലുകളും ദൈവങ്ങളാണെന്ന് വിശ്വസിച്ചിരുന്നു ആളുകൾ. അങ്ങനെ ലോകത്തിലുള്ള പല വസ്തുക്കളെയും ആളുകൾ ആരാധിച്ചിരുന്നിരുന്നു. അപ്പോഴാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പറഞ്ഞത്, ഇല്ലടാ, ഈ കാണുന്ന മരങ്ങളും കല്ലുകളും സൂര്യനും ചന്ദ്രനും ഇവിടെയുള്ള മറ്റ് ജീവികളും എല്ലാം സൃഷ്ടിച്ചത് നിങ്ങൾ ആരാധിക്കാനല്ല, അവയ്ക്ക് ഹലക്കലക്കും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു, നിങ്ങൾക്ക് ഉപകാരം ലഭിക്കാൻ വേണ്ടി സൃഷ്ടിച്ചു എന്നാ. അപ്പോഴ് ലോകത്തിലുള്ള മനുഷ്യരുടെ വസ്തുക്കളെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യന് വേണ്ടി. പലപ്പോഴും മനുഷ്യന് അതിന്റെ ഉപകാരം വേണ്ടത്ര മനസ്സിലാക്കാൻ അവന്റെ ഗവേഷണം എത്തിയില്ലെന്ന് വരും. പക്ഷേ നാളെ അവന്റെ ഗവേഷണം അവിടെ എത്തുമെന്നർത്ഥം. എന്നാൽ മനുഷ്യൻ എന്തിനു സൃഷ്ടിച്ചു? അതും ചിന്തിക്കേണ്ടതാണ്. ലോകത്തിലുള്ള മനുഷ്യരുടെ വസ്തുക്കളെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയിട്ടാണെങ്കിൽ മനുഷ്യൻ എന്തിനു സൃഷ്ടിച്ചു? മനുഷ്യൻ സൃഷ്ടിച്ചത് ഇവിടെ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി തന്നെ എന്നാണോ അതിനർത്ഥം? ഇല്ല, തത്വശാസ്ത്ര പ്രകാരം തെറ്റാണ്. ഒരു വസ്തുവിന്റെ ലക്ഷ്യം അതിൽ ഒതുങ്ങി നിൽക്കാൻ പാടില്ല എന്നാണ്. അതായത് ഒരാള് എന്തിനാണ് ഉറങ്ങുന്നത് എന്ന് ചോദിച്ചാൽ ഉറങ്ങാൻ തന്നെ എന്ന് ഉത്തരം പറഞ്ഞാൽ അതിന് ഉത്തരമല്ല. പിന്നെയോ, ശരീരത്തിന് വിശ്രമം ലഭിക്കാൻ. ഒരാള് ഭക്ഷണം കഴിക്കുന്നത് ചോറ് കഴിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അത് ചോറുന്നാൻ തന്നെ എന്ന് പറഞ്ഞാൽ അതിൽ അർത്ഥമല്ല. ഇനി ഒരാള് ഭക്ഷണം ചോറ് കഴിക്കുന്നത് എന്തിനാണോ ചോദിച്ചാൽ പപ്പടം നിന്നാന്ന് പറഞ്ഞാൽ അതിൽ അർത്ഥം ഉണ്ടോ? ഇല്ല. അത് വിശപ്പ് തീരാൻ, അങ്ങനെ അതിന്റെ പോഷകങ്ങൾ ശരീരത്തിൽ എത്തിച്ചേരാൻ, അങ്ങനെ അതുകൊണ്ട് ശരീരം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. വെള്ളം കുടിക്കുന്നത് എന്തിനാ? വെള്ളം കുടിക്കാൻ തന്നെ എന്ന് പറഞ്ഞാൽ അതതിന് ഉത്തരമല്ല. ദാഹം തീരാനാ വെള്ളം കുടിക്കുന്നത്. ഇതുപോലെ ഒരു വസ്തുവിന്റെ ലക്ഷ്യം അതിൽ ഒതുങ്ങി നിൽക്കാൻ പാടില്ല എന്നാണ്. എങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇവിടെ ജീവിക്കാന്ന് പറഞ്ഞാൽ അത് അർത്ഥമല്ല. പിന്നെ ഭാവിയിലെ തലമുറയ്ക്ക് ഉപകാരങ്ങൾ വരാൻ വേണ്ടി ഇവന് ഗവേഷണം നടത്താന്നാ? ഓനുമില്ല ഇവന്റെ മാതിരി ബുദ്ധി ഓൻ നടത്തിക്കോട്ടെ, ഇവന്റെ സൗകര്യങ്ങളൊക്കെ ഒഴിവാക്കി ഇവന്റെ ബുദ്ധി കറക്കി ഇവന്റെ ആരോഗ്യം നശിപ്പിച്ചുകൊണ്ട് മറ്റോന് വേണ്ടി ഗവേഷണം നടത്തണോ? മറ്റോന് വേണ്ടി ഗവേഷണം നടത്തിയിട്ട് ഇവൻ എന്താ കിട്ടാൻ പോകുന്നത്? ഇവ മരിച്ചാ പിന്നെ ഒന്നുമില്ലല്ലോ. അല്ല, ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിക്കാനുള്ളതല്ല. പിന്നെയോ, അദ്ദുന്യ മസറാത്തുല്ലാഹറ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ ലക്ഷ്യം പഠിപ്പിക്കുകയാണ്. അദ്ദുന്യ മസറാത്തുല്ലാഹറ, ഐഹിക ലോകം എന്ന് പറഞ്ഞാൽ പരലോകത്തിലേക്കുള്ള ഉൽപാദന സ്ഥലമാകുന്നു. അപ്പോഴ് ഈ ജീവിതത്തിന് ലക്ഷ്യമുണ്ട്. എന്താണത്? പരലോകത്തേക്ക് ആവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നതെങ്കിൽ അവനിവിടെ മനുഷ്യനായി ജീവിക്കാൻ സാധിക്കും. അതല്ല, അവന് മനുഷ്യനായി ജീവിക്കാൻ സാധിക്കില്ല. ഇതാണ് ഒരു മനുഷ്യൻ മനുഷ്യനായി ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ തീരുമാനിക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ്? പരലോകത്തെ സംബന്ധിച്ചുള്ള ഓർമ്മയാണ്. അതെ, ഈ ജീവിതം അവസാനിച്ചതിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് അവൻ മനസ്സിലാക്കുമ്പോഴാണ് അവൻ ഇവിടെ അള്ളാഹുവിനെ വിശ്വസിക്കേണ്ടി വരുന്നത്, മറ്റ് സൃഷ്ടികളിൽ നന്മ ചെയ്യേണ്ടി വരുന്നത്, ജീവിതം ക്രമീകരിക്കേണ്ടി വരുന്നത്. ഇതെല്ലാം ഈ ജീവിതത്തിന് ശേഷമുള്ള മറ്റൊരു ജീവിതത്തെ സംബന്ധിച്ച് അവൻ വിശ്വസിക്കുമ്പോഴാണ്. എങ്കിൽ ആ ജീവിതം എന്താണ്? ആ ജീവിതത്തിലൊക്കെ അവൻ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയാമോ? മനുഷ്യന്റെ ഈ ജീവിതത്തിന് ശേഷമുള്ള ജീവിതം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അത് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളും നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ടാണ് പടച്ച തമ്പുരാൻ 150,000 വരുന്ന പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് ഇവിടെ പഠിപ്പിച്ചു പരലോകത്തേക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന്. കാരണം നമുക്കതറിയില്ല, നമ്മുടെ ബുദ്ധി കൊണ്ടത് കണ്ടുപിടിക്കാനും കഴിയില്ല. അതുകൊണ്ട് പരലോകത്ത് മോക്ഷം ലഭിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് പരലോകത്തെ സംബന്ധിച്ച് സൂക്ഷ്മമായ അറിവുള്ള പടച്ചതമ്പുരാൻ തന്റെ പ്രവാചകന്മാർ മുഖേന ഇവിടെ പഠിപ്പിക്കേണ്ടി വന്നത് മനുഷ്യന്റെ നിരീക്ഷണ പരീക്ഷണ ഗവേഷണങ്ങൾക്ക് ആ ലോകത്തെ ജീവിതമോ ആ ലോകത്തെ അനുഭവങ്ങളോ വിധേയമാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊണ്ടാലാണ് പരലോകത്ത് മോക്ഷം ലഭിക്കുക എന്ന് പറയാനുള്ള അധികാരവും അവകാശവും സത്യത്തിൽ ആ ലോകത്തെ സംഭരിച്ചറിയുന്ന അള്ളാഹുവിനെ മാത്രമേ യോജിക്കുകയുള്ളൂ, അവനെ മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളും ഞാനും ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കണമെന്ന് നിർബന്ധിക്കപ്പെടുന്നത്. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ നേർക്ക് ഹനീഫൻ, നേർക്കു നേരെ വളവും തിരിവുമില്ലാതെ ചൊവ്വായ ഋജുമാനസ്കനായി എന്നാണ് അതിനർത്ഥം. പണ്ട് പള്ളി തീർക്കുന്ന കിതാബ് ഓതുമ്പോഴൊക്കെ മുത്തഫരിദൊക്കെ ഓതുമ്പോ പറഞ്ഞുതരും ഹനീഫൻ തനിച്ചവനായി എന്ന്. തനിച്ചവൻ എന്നാണ് അന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നെന്ന് അറിയൂ, ഞാൻ മാത്രമാണ് പറയുന്നത് എന്നതിന്റെ അർത്ഥം. തനിച്ചു എന്ന് പറഞ്ഞാൽ സ്വന്തം എന്നാണല്ലോ, എന്നാ ഹനീഫൻ എന്ന് പറഞ്ഞാൽ അതിന്റെ നേരർത്ഥം എന്നറിയോ? ഋജുമാനസ്കനായി, നേർക്കുനേരെ, എക്സ്ചേഞ്ച് ഇല്ലാതെ, ഇടയാളില്ലാതെ, വസീലയില്ലാതെ ഞാനിപ്പൊ സംസാരിക്കുന്നത് ലോകരക്ഷിതാവായ അള്ളാഹുവിനോടാണ്. ഇതിന്റെ അർത്ഥം എങ്ങനല്ലേ നിങ്ങൾ അന്വേഷിച്ചു നോക്കി പഠിച്ചോനെ. അള്ളാഹുവിനോട് സംസാരിക്കുന്നത് പഠിപ്പിക്കുക. നെർക്ക് നേരെ ഞാനിതാ എന്റെ റബ്ബിന്റെ നേർക്ക് എന്റെ ശരീരം തിരിച്ചിരിക്കുന്നു. മുസ്ലിമൻ, കീഴ്പ്പെട്ടവനായി, എന്റെ എല്ലാം അള്ളാഹുവിന് അർപ്പിച്ചവനായി. വമാ അനയിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കീങ്ങളിൽപ്പെട്ടവനല്ല എന്ന് സ്വയം ബോധമുണ്ടാക്കിയിട്ട് ഞാൻ ആരോടെങ്കിലും സംസാരിക്കുന്ന പോലെയല്ല, ലോകത്തിലുള്ള സൃഷ്ടികളോട് സംസാരിക്കുന്ന പോലെയല്ല, ഈ ലോകത്തിനെ മുഴുവനും സൃഷ്ടിച്ച, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച പടച്ച തമ്പുരാനോടാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പറയുന്നു, ഇന്ന സലാത്തി വനസുക്കി വമഹയ്യായ വമമാത്തി ലില്ലാഹി റബ്ബിലാലമീൻ. അതെ, ജീവിതത്തിന്റെ ലക്ഷ്യം സ്വയം പ്രഖ്യാപിക്കുകയാണ് മനുഷ്യൻ. ഞാൻ നമസ്കരിക്കുന്നത്, ഞാൻ ബലികർമ്മങ്ങൾ നടത്തുന്നത്, ഞാൻ ജീവിക്കുന്നത് തന്നെ, ഞാൻ ഇനി ഒരു വേള മരിക്കുന്നുവെങ്കിൽ മരിക്കുന്നത് തന്നെ ലില്ലാഹി റബ്ബിലാലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞാൽ പഠിച്ചവൻ ഇവൻ ഇങ്ങനെ ജീവിച്ചുകൊണ്ട് വല്ല ഉണ്ടായിട്ടല്ല, പിന്നെ പഠിച്ചവൻ ഇവൻ ജീവിച്ചുകൊണ്ട് വല്ല ഉപകാരം കിട്ടിയിട്ടല്ല, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് എനിക്ക് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം പഠിച്ചവന്റെ തൃപ്തി നേടിയെടുക്കുക എന്നുള്ളതാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കണം. ദിവസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 5 പ്രാവശ്യമെങ്കിലും ഇതവൻ പ്രഖ്യാപിക്കണം, ഇതവൻ ബോധപ്പെടുത്തണം. എന്ത് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന്. അതെ, ഇവിടെപ്പം നിങ്ങൾ ചെന്ന് നോക്കി, ഇവിടെപ്പം പടച്ചോന്റെ ദുർപ്പതി ഇല്ലെങ്കിലും ഇല്ലെങ്കിലും ജീവിച്ചൂടെ? ഇവിടെ നീതി ആവശ്യമില്ല, ബുദ്ധി ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. ഇവിടെ ചില ആളുകൾ ഇങ്ങനെ വലിയ വലിയ മുതലാളിമാരായി കാണാം, ഫോനെഴുത്തി എന്ന് നോക്കിയാൽ നയാ പൈസന്റെ ബുദ്ധി ഉണ്ടാവില്ല. എത്രയെത്ര ബുദ്ധി രാക്ഷസന്മാരാണ് ജീവിക്കാൻ പകല്ലാതെ നടക്കുന്നത്. അസൽ ഐക്യരാഷ്ട്ര ജനറൽ ജാഹിലാണ്, എത്രയാണ് പൈസ എണ്ണി കൂട്ടുന്നത് അറിയില്ല. അങ്ങനെ ഒപ്പിടുന്നത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ അറിഞ്ഞൂടാ, എന്നിട്ട് പൈസ വാങ്ങുമ്പോ ബാങ്ക് ഒപ്പിട്ട് പഠിച്ചതാ മൂപ്പര്. അങ്ങനത്തെ ചെങ്ങായിമാര് വലിയ വലിയ മുതലാളിമാരായിട്ട് കാണുന്നില്ലേ നിങ്ങള്? ഇതാണ്, ഇതിന്റെ മുമ്പിലാണ് ബുദ്ധികളെല്ലാം പകച്ചു നിന്ന് പോയത്. വലിയ വലിയ പണ്ഡിതന്മാര് തന്നെ സത്യത്തില് സിന്ദീഖുകളായിട്ട് മാറിപ്പോയി. കാരണം ഇതെന്തൊരു നീതിയാണെന്നോർത്തിട്ട്, ഇതെന്തൊരു രൂപമാണെന്നോർത്തിട്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരു മലയാളി കാറ് വാങ്ങിയിട്ട് ഇങ്ങനെ ഓടിച്ചു പോകുമ്പോ ഡ്രൈവർ ഗിയർ മാറ്റിയപ്പം ചോദിച്ചു, എന്താടാ കേട്ടത്? അത് ഗിയർ മാറ്റിയതാ മലയാളി. എന്നോട് ചോദിക്കാൻ എന്താണ് എന്റെ കാറിന്റെ സാധനം മാറ്റാൻ? മലയാളി അറിയാതെ മാറ്റിപ്പോയി, ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഗിയർ മാറ്റുക എന്ന് പറഞ്ഞാൽ കാറിന്റെ സാധനം മാറ്റുക എന്നാ മൂപ്പര് മനസ്സിലാക്കിയത്. അത്ര ഈ വാഹനത്തെ സംബന്ധിച്ച് അറിയാത്തവന് വാഹനം വാങ്ങാനുള്ള കാശുണ്ടായി എന്നർത്ഥം. ഇതുപോലെ നിങ്ങൾ കണ്ടില്ല, ഇവിടെ വലിയ വലിയ മുതലാളി, ഓൻ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടാവില്ല, ഓന്റെ ക്ലർക്കോ എംകോം പാസ്സായവനായിരിക്കും, ചിലപ്പോ കൊമേഴ്സിൽ ഡിഗ്രി അവന് PhD എടുത്തവനായിരിക്കും. അവന്റെ ബുദ്ധി കൊണ്ടാണ് അവന് എം കോം പാസ്സാകാൻ കഴിഞ്ഞത്. അത്രമാത്രം ബുദ്ധി ഉണ്ടവന്. പക്ഷെ അതുകൊണ്ട് അവന് ഈ അഞ്ചാം ക്ലാസ് പഠിക്കാത്ത മുതലാളിന്റെ അത്ര സാമ്പത്തികമായിട്ടോ ഭൗതികമായ നേട്ടങ്ങൾ കൊണ്ടോ വരാൻ കഴിഞ്ഞില്ല. പിന്നെ മോനിപ്പോഴും മറ്റവന്റെ കണക്ക് എഴുതുക, മോന് കള്ളക്കണക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് ആ പൈസ ഉണ്ടാക്കുന്നത്. ചിന്തിച്ചു നോക്കിങ്ങള്. അപ്പോ ഇവിടെ സത്യത്തിൽ മനുഷ്യന് ബുദ്ധി കൊണ്ടല്ല എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത്, ബുദ്ധി കൊണ്ടല്ല അവൻ വളരുന്നത്, പഠിച്ചാൻ അങ്ങോട്ട് വളർത്തുക. ഇത് നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഇവിടത്തെ ദൈവധിക്കാരിയായിരിക്കും വലിയ മുതലാളി. ആ നേരം വിട്ട് വൈകുന്നേരം വരെ ഒരൊറ്റ ഐബത്തും പറയില്ല, ഞാനതിൽ ബദ്ധശ്രദ്ധനാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന വിഷയത്തിൽ എന്ന് തീരുമാനിച്ച് നടക്കുന്ന ആള്. മോന് വൈകുന്നേരം നയാ പൈസ ഉണ്ടാവൂല, എന്തിന് മീമാ കാശുണ്ടാവൂല. ആ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു കൊടുത്തിട്ട് ആർക്കാ ട്യൂഷൻ എടുത്തു കൊടുക്കുന്നത്? നേരം വിളിച്ച് വൈകുന്നേരം ആകുന്നേരെ കള്ളും കുടിച്ച് നടക്കുന്നവന്റെ മോനാ ട്യൂഷൻ എടുത്തു കൊടുക്കുന്നത്. ഓന്റെ അടുത്ത് കാശുണ്ട്, ഓന് ദൈവത്തെ തീരെ ഓർമ്മയല്ല. എന്നിട്ട് ഈ ദൈവത്തെ മാത്രം അള്ളാഹുവിനെ മാത്രം ഭയന്ന് ജീവിക്കുന്ന ഈ ബക്കുതനായ ആള് ഇവന്റെ കുട്ടികൾക്ക് ഖുർആൻ എടുത്തു കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞു കൊടുത്തിട്ട് മാസം തകീപം 30 റുപ്യ മുപ്പര വക, അതുകൊണ്ടാ മറ്റോ ജീവിക്കുന്നത്. ചിന്തിച്ചു നോക്കി നിങ്ങള്. അപ്പൊ മനുഷ്യൻ ഇവിടെ സത്യത്തില് നല്ലവനല്ല പലപ്പോഴും ഇവിടെ ഉയർന്നവനായി കാണുന്നത്. പിന്നെ നല്ലവനല്ല ഇവിടെ ധന്യനായി കാണുന്നത്. പിന്നെയോ ഇവിടെ അല്ലാഹു തആല റഹ്മാനാണ്. റഹ്മാൻ എന്ന പദത്തിന്റെ അർത്ഥം ഭൗതിക ലോകത്ത് പൊതുവെ ഗുണം ചെയ്യുന്നവൻ എന്നാണ്. അതായത് ദുനിയാവിൽ പഠിച്ചവൻ നല്ലവനാണോ ചീത്തയാണോ എന്ന് നോക്കിയിട്ടൊന്നുമല്ല മുതല് കൊടുക്കുന്നത്. ആ നിങ്ങൾ നോക്കി, അബൂജാഹിൽ ജീവിക്കാൻ പഠിച്ചവൻ സൗകര്യം ചെയ്തു കൊടുത്തില്ലേ? മുഹമ്മദ് നബിയും ജീവിച്ചു, ആ വായു ശ്വസിച്ച് തന്നെയാണ് അബൂജാഹിലും ജീവിക്കുന്നത്. എന്തായിരുന്നു പോന്റെ ശക്തി എന്നറിയങ്ങള്? നല്ല ശക്തനായിരുന്നു മരണപ്പെടുന്നവരെ. അങ്ങനെ എന്തിനേറെ പറയണം, ഒരു കഥയുണ്ട്. എന്താണെന്നറിയോ, ഇത് പിന്നെ ചിലപ്പം കിതാബ് നോക്കിയാൽ കണ്ടില്ലാന്ന് വരൂട്ടോ, കഥയല്ലേ. ഫിറാവിനെ കാണാൻ വേണ്ടിയിട്ട് ഒരിക്കും ആര് വന്നു? ഇബിലീസ് വന്നു. ഇബിലീസ് വന്നിട്ട് ആ ആ എന്താ ചങ്ങായി, കുറെ കാലമായല്ലേ ഞാൻ കാണാൻ വിചാരിക്കുന്ന, കുത്തിരിക്ക് ഇരിക്കുന്ന ഇല്ല എന്റെ അടുത്ത് ഞാൻ കുത്തിരിക്ക് വരാറ്. എടാ പടച്ചോൻ ഇന്ന പണ്ട് കാലത്തെ മലഴുന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ട് എന്തായിരുന്നാലും ഞാൻ നരകത്തിലാണ് എനിക്ക് തീർച്ച. എന്നാൽ ഇതുവരെ ഞാൻ പടച്ചോനാണെന്ന് പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല. ഇയ്യൊക്കെ പറഞ്ഞല്ലോ അന്ന റബ്ബുക്കുമില്ലായാലും, അതുകൊണ്ട് എന്റെ മുമ്പിൽ ഞാൻ കുത്തിരിക്ക് വരാറ് ഞാൻ പറഞ്ഞിരുന്നത്. എന്നിട്ട് അവനും ഇവിടെ രാജാവായത് എന്തുകൊണ്ടാണെന്നറിയോ? അനറബുക്കുമല്ലായാല എന്ന് പറഞ്ഞ ഫിറഔനും ഇവിടെ രാജാവായി വാണരടിയത് പഠിച്ചവന്റെ ഓക്സിജൻ ശ്വസിച്ചുകൊണ്ടാണ്. അവനും പഠിച്ചവനെ ഇവിടെ സൗകര്യം ചെയ്തു കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും ഇവിടെ സൗകര്യം ചെയ്തു കൊടുക്കുന്നു. ഇവിടെ ഈ ധർമ്മത്തിന്റെ പ്രതീകമായി ജീവിച്ചവനും അധർമ്മത്തിൽ മുഴുകി ജീവിച്ചവനും എല്ലാം ഇവിടെ ഒരു പ്രകാരമാണ് കാണുന്നതെങ്കിൽ ചിലപ്പോൾ അധർമ്മം പ്രവർത്തിക്കുന്നവൻ അനീതി പ്രവർത്തിക്കുന്നവനാണ് അല്പം ഗുണം കാണുന്നതെങ്കിൽ സത്യത്തിൽ ഇതൊന്നും ഗുണമല്ല. പിന്നെയോ ഇവിടെ മനുഷ്യൻ ഒരവസരത്തിൽ മരിച്ചു വീഴും. അതെ, ഏത് മനുഷ്യനായിരുന്നാലും ശരി അമ്മൻ മരിച്ചു വീഴും. ലോകത്ത് ഒരഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യം ഉണ്ടെങ്കിൽ അതാ, ഏത് മരിക്കും എന്നുള്ളതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. ആ നിങ്ങൾ നോക്കി, ഇപ്പൊ ഏതുവരെ ഇവിടെ ഇപ്പം രാത്രിയാണെന്ന് നമ്മൾ പറഞ്ഞാൽ യൂറോപ്പുകാരൻ സമ്മതിക്കൂല. ഓൻ പറയെന്താ അറിയോ, ഇപ്പം പകലാണെന്നാ. അവിടുന്ന് ടെലക്സ് അടിക്കുന്നുണ്ടാവും പകല് എങ്ങോട്ട്? ഇന്ത്യയിലേക്ക്. ഇവിടെ രാത്രിയാ വന്നത് ടെലക്സ് മെഷീനിൽ നിന്ന് ടൈപ്പ് ചെയ്തത്. അവിടെ പകലാണ് ഇവിടെ രാത്രിയാണ്. അങ്ങനെ രാത്രിയോ പകലോ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തിനേറെ പറയണം, ഒരു മനുഷ്യൻ പുരുഷനായി ജനിച്ചാൽ അവൻ പുരുഷനായിട്ടാണോ മരിക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ 18 വയസ്സുകാരെ ഹംസ ആയിരുന്ന ആള് നഫീസയായി മാറിയില്ലേ? ആ സൂസി സുരേഷായി മാറുന്നു. അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാനിപ്പം ഇപ്പൊ ഞാൻ പുരുഷനാണ്, ഞാൻ പുരുഷനായിട്ട് തന്നെയാണോ മരിക്കുക എന്ന് ഞാനും പറയില്ല, നിങ്ങളും പറയില്ല. കാരണം അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമല്ല. എന്താണെന്നറിയോ, മരിക്കും. അതിനാർക്ക് അഭിപ്രായ വ്യത്യാസമല്ല, എല്ലാ ആളുകളും മരിക്കും ഒരവസരത്തിൽ. അള്ളാഹു പറഞ്ഞത് എല്ലാവരും സമ്മതിക്കുന്നു, കുല്ലു നഫ്സിൻ ദായിഖത്തൽ മൗത്ത്. എല്ലാ മനുഷ്യനും മരിച്ചു പോകും. നിങ്ങൾ ഓർത്തുപോയി എന്തെല്ലാം ക്യാന്ന് ബാപ്പ പറഞ്ഞു എന്ന് ആർക്കറിയാം? നഫീസുവിനെ കെട്ടിക്കുന്ന കാര്യമായിരിക്കും കേട്ടോ പറഞ്ഞ്. കാരണം നഫീസ് വിവാഹത്തിന്റെ പ്രായമായി ആയി തുടങ്ങുന്ന അപ്പോഴാണ് വാപ്പ മരിച്ചത്. ആ കാര്യമായിരിക്കും. ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് വാപ്പ അങ്ങനെ കണ്ണീർ പൊഴിക്കുന്നുണ്ട്, കാക്കാന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. വീടിയെ കുറെ കാശ് കൊടുക്കാനുണ്ടത് മറ്റൊരുന്ന് മേടിച്ചു കൊടുക്കാനായിരിക്കും വാപ്പ പറഞ്ഞത്. എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല വാപ്പ മരിക്കുന്ന സമയത്ത്. പലരുടെയും മുഖത്തേക്ക് നോക്കി പലരും പറയുന്നുണ്ട്, ഹായ് വാപ്പ മരിച്ചു നോക്കുമ്പം പറയണ്ടേ, ദുനിയാവിൽ ഇങ്ങനത്തെ ഒരു മരണം ഞാൻ കണ്ടിട്ടില്ലട്ടോ. വാപ്പ മരിച്ചു നോക്കിയുമ്പോ അസൽ കുരങ്ങിന്റെ മാതിരിയാണ് മുഖമെങ്കിലും മകൻ പറയുക അങ്ങനെയാ, ഇതോര് മരണാന്നറിയോ, ഹായ് ദുനിയാവിൽ ഈ ജാതി മരണം ഞാൻ കണ്ടിട്ടില്ല. ഓൻ അങ്ങനെ തന്നെ പറയണം, കാരണം മോനൊരു വാപ്പയല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ മരിക്കുമ്പോള് പല ആളുകളും പലതും ഇങ്ങനെ വ്യാഖ്യാനിക്കും, അവന്റെ നോട്ടം, അവന്റെ ഭാവം, അവന്റെ കണ്ണുനീർ ഒലിച്ചു പോകുമ്പോൾ എന്തോ കാര്യങ്ങൾ സാധിക്കാത്തത് കൊണ്ടാണെന്ന് ഓർക്കും. അല്ല, പടച്ച തമ്പുരാൻ പറയുന്നു, നഫീസുവിനെ കെട്ടിക്കുന്ന കാര്യമല്ല, കടയിൽ കാശ് കൊടുക്കുന്ന കാര്യമല്ല, പറമ്പിന്റെ ആധാരത്തിന്റെ കാര്യമല്ല, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു വെച്ചതല്ല. നിന്റെ പിതാവ് മരണപ്പെടുമ്പോൾ പിതാവിന്റെ മുഖത്തുകൂടി ഒരുപാട് ആശയങ്ങൾ വന്നു പോയും കൊണ്ടിരുന്നു. പലതും ആ കണ്ണുകൾ സംസാരിച്ചിരുന്നു. അഹരങ്ങളിൽ എന്തെല്ലാമോ ആശയങ്ങൾ വരികയും പോവുകയും ചെയ്തിരുന്നു. എന്താണെന്നറിയാമോ അത്? മറ്റൊന്നുമല്ല, എന്നൊരിത്തിരി സമയം നീ പിന്തിച്ചിടുകയാണെങ്കിൽ, ഒരിത്തിരി സമയം കൂടി എനിക്ക് നീ ധൈര്യം എന്റെ ജീവിതത്തിന് നീളം തരികയാണെങ്കിൽ, പടച്ചവനെ ഞാൻ ധർമ്മം ചെയ്തു കൊള്ളാം, ഞാൻ നല്ലത് പ്രവർത്തിച്ചു കൊള്ളാം, ഞാൻ സാലിഹികളിൽ പെട്ടുകൊള്ളാം. പടച്ചവനെ ആരോടും എതിർത്തുകൊണ്ട് ഞാൻ അസത്യം പറയുകയില്ല. ഭൗതികമായ കാര്യലാഭത്തിന് വേണ്ടി ഞാൻ ചീത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയില്ല. ഒരിക്കലും നീ തന്നിരിക്കുന്ന സ്വത്ത് എന്റേത് മാത്രമായി ഞാൻ കെട്ടിപ്പൂട്ടി വെക്കുകയില്ല റബ്ബേ. ഒരിത്തിരി സമയം നീ പിന്തിച്ചിട്ടാൽ എന്നവൻ വാവിട്ട് പറയുന്നു. അല്ലാഹു പറയുന്നു, അല്ലാഹു ഇല്ല ഒരിത്തിരി സമയവും അവന്റെ ശരീരത്തിന് ആത്മാവിനെ അല്ലാഹു പിന്തിക്കുകയില്ല. ഒരാത്മാവിനെയും അല്ലാഹു അതിന്റെ സമയമായാൽ പിന്തിച്ചിടുകയില്ല. കാരണം വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഇനി പിന്തിച്ചിട്ടു എന്ന് വെക്കുക, സങ്കല്പിക്കുക, മനുഷ്യൻ നല്ലത് പ്രവർത്തിക്കോ ഇല്ല. അവന്റെ സ്ഥിതി അതാണ്. നല്ലൊരു തലവേദന വരുമ്പോഴ്, നല്ലൊരു പല്ലുവേദന വരുമ്പോഴ് എന്തെല്ലാം മനസ്സിൽ വരലുണ്ട്? നിങ്ങൾ ചിന്തിച്ചു നോക്കി, പടച്ചോനെ ഇതൊന്ന് മാറിക്കിട്ടിയാൽ ഞാൻ അപ്പൊ എന്ത് വേണമെങ്കിൽ ചെയ്യാറപ്പേ. റഹ്മാനായ റബ്ബേ, ഇതൊന്ന് മാറിക്കിട്ടിയെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാറപ്പേ എന്ന് പല്ലുവേദന വരുമ്പോഴും തലവേദന വരുമ്പോഴും ചെവിട്ടിക്കുത്ത് വരുമ്പോഴും പറയുന്ന അല്ലെ. വയറ്റ് വേദന വരുമ്പോൾ വയറ് പിടിച്ചു വെച്ചുകൊണ്ട് പടച്ചവനോട് പ്രാർത്ഥിക്കുന്നവൻ, അത് സമാധാനപ്പെട്ട് കഴിഞ്ഞാൽ പടച്ചവനെ മുമ്പ് കണ്ട കേട്ട പരിചയം തന്നെ ഓനുണ്ടാവൂല. അതല്ലേ സ്തുതി. ഇനി ഈ മരണത്തുന്ന മനുഷ്യൻ അങ്ങോട്ട് നീട്ടിയിട്ട് നിൽക്കുക, അവൻ ഒന്നാവോ ഇല്ല. അതുകൊണ്ട് ആ വേവലാതിക്ക് ഇവിടെ സ്ഥാനമില്ല, യാതൊരു സ്ഥാനവുമില്ല. ഷുജായി മൊയ്തുമൊഴി പറഞ്ഞു, കൊല്ലും മലക്കീന് കൽപ്പേന കിട്ടി, കൂടാടിപ്പാടുന്ന തത്തയെ തട്ടി, തെല്ലും കോഴി വാഴി കോഴി കാഴി വില്ലല്ല കുട്ടി, തന്നിഷ്ടം വിട്ടാൽ പിൻ പൊന്നിഷ്ടം കുട്ടി. ബഹുമാനപ്പെട്ട മലക്കൽ മൂത്ത് എതിറായി അലഹിസ്സലാം എന്ന് പറയുന്ന ആ കൊല്ലുന്ന മലക്കിന് അള്ളാഹുവിന്റെ കൽപ്പന കിട്ടിയിട്ട് ഇവിടെ ആടിക്കൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം ഞാൻ ചെയ്യണം, എന്തെല്ലാം നീതി, എന്തെല്ലാം അനീതി, എന്തെല്ലാം തെറ്റുകൾ, എന്തെല്ലാം നന്മകൾ ഞാൻ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ കൂപ്പ് തത്തയെ മലക്കൽ മൂത്ത് എതിറായി അലഹിസ്സലാം അങ്ങ് തട്ടിയെടുക്കുന്നു. പിന്നെ തെല്ലുമോഴി കാഴിവില്ലല്ലോ കുട്ടി, പിന്നെ യാതൊരു കഴിവുമില്ല, അവിടെ കിടന്നു കൊടുക്കുക തന്നെ. ചില ആളുകൾ വന്ന് അവന്റെ അടുത്ത് നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയും. ചില ആളുകൾ വന്ന് അവന്റെ അടുക്കൽ നിന്ന് യാസീനോദും, മറ്റ് ചില ആളുകൾ വന്ന് ബെറുത ചെല്ലും, അല്ലെങ്കിൽ ബുറുത എന്ത് പറഞ്ഞാലും ശരി. മുഹമ്മദ് നബി പഠിപ്പിച്ചല്ലോ അത്, ബിദഅത്ത് മാറി ഇങ്ങനെ വന്നത് ഒന്നാണ്, ഇത് ബുറുത അല്ലേ. ഈ മനുഷ്യൻ എന്താക്കിന്നാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്ദരമായ ഒരു ദീനും പഠിപ്പിച്ച് അങ്ങോട്ട് പോയി. അതെന്തെന്നറിയോന്, മൂപ്പരെ വക സ്വന്തം വക ഒരു മാറ്റല്, ഇതെടുത്തിട്ട് അങ്ങോട്ട് വെച്ച്, അതെടുത്ത് ഇങ്ങോട്ട് വെച്ച്.
ആ ആചാരം അങ്ങോട്ട് മാറ്റിവെച്ച് പുതിയൊരാചാരം ആ സ്ഥാനത്ത് കൊണ്ടുവന്ന് അതാണല്ലോ ബിദഅത്ത് എന്ന് പറഞ്ഞത്. ഇതുപോലെ മുഹമ്മദ് നബി പറഞ്ഞു, ലഖിറു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാ, നിങ്ങളിൽ നിന്നും മരണം ഹാജരായ ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിക്കൊടുക്കി എന്ന് പറഞ്ഞു. ഏതായാലും അത് കേൾക്കാൻ വെക്കൂല, പിന്നെ നമ്മൾ വെറുതെ ചൊല്ലിക്കൊടുക്ക, കേൾക്കാൻ ഇമ്പുണ്ടാവും, മോന് മനസ്സ് ഈ റഹ്മത്ത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും, വെറുതെ ആയിക്കോട്ടെ. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട മലക്കൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാമുമായി മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അവൻ കണ്ണുനീർ പൊഴിക്കുമ്പോൾ ഇവൻ ഇവിടുന്ന് ചോദിക്കുകയാണ്, അല്ല നീ അമിൻ തദക്കുരി ജീറാനിമ്പി ദീസലമി, ദീസലമിനുള്ള നിന്റെ കൂട്ടുകാരെ ഓർത്തുകൊണ്ടാണോ നീ രക്താശ്രുക്കൾ ഒഴുക്കുന്നത്, അഥവാ രക്തം കലർന്ന കണ്ണുനീരൊഴുക്കുന്നത്? അല്ല കാളിമായുടെ ഭാഗത്ത് നിന്നും കാറ്റടിച്ച് വീശുമ്പോൾ ആ അവിടെയുള്ള നിന്റെ കാമുകിയെ ഓർത്തുകൊണ്ടാണോ നീ കരയുന്നത്? ചോദിക്കേണ്ട സമയമല്ലേ? എന്ത് അല്ല ഇളം പർവ്വതത്തിന്റെ ഭാഗത്ത് നിന്നും മിന്നൽ പിണറുകൾ കേൾക്കുമ്പോൾ അവിടെയുള്ള നിന്റെ കാമുകിയെ ഓർത്തുകൊണ്ടാണോ നീ കരയുന്നത്? അല്ല അല്ല ഇവൻ അതിനൊന്നും അല്ല കരയുന്നത്, അവനുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം അതാണ്. ആരുമായിട്ട്? ഈ മരിക്കാൻ കിടക്കുന്നവനായിട്ട് ഓനോട് പറഞ്ഞു കൊടുക്കുന്നതാ. കൊറേ അങ്ങോട്ട് എത്തിയിട്ട് എന്തുണ്ട് എന്നറിയോ? നബീന്റെ മതിലുണ്ട്, വേണ്ടതും വേണ്ടാത്തോ ഒക്കെ. ഞാൻ അങ്ങോട്ട് പോകല്ല, ഞാൻ പറയുന്നത് ഇവൻ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച സുന്നത്ത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിക്കൊടുക്കുവോന്. ഓനോട് വിട്ടുപോകൂ ഈ വിഷമത്തിന്റെ സമയത്ത്, ഓർമ്മിച്ച് ഓർമ്മിപ്പിച്ചൊടുക്കി എന്നാ. നമ്മളെ മാറ്റിയിട്ട് എന്താക്കിയെന്നറിയോ? ബുറുദയാക്കി. ബുറുദയപ്പ ചെല്ലല്, കാരണം ലാ ഇലാഹ ഇല്ലല്ലാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതല്ലേ എന്ന്. മര്യാദക്ക് കായിട്ടണെങ്കിൽ എന്ത് വേണം? ബുറുദയല്ലാനാക്കണം. കാരണം ലാ ഇലാഹ ഇല്ലല്ലാന്ന് പെണ്ണുങ്ങൾക്ക് അറിയാം, ആണുങ്ങൾക്ക് അറിയാം, വരുന്നവർക്കൊക്കെ അറിയാം. അത് വളരെ സിമ്പിൾ അല്ലേ? അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്തതാക്കണല്ലോ അത്. അതിനാണ് ഏത് എന്തിനുണ്ടല്ലോ ഒരു പുതിയ കോലപര വക ഉണ്ടാക്കല്. നോക്കി നിങ്ങള് മിമ്പറമ കേറിയാൻ കണ്ടില്ലേ, ഞാൻ അങ്ങോട്ട് വന്നതിന്റെ വിഷയമല്ല കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞു പോവുക. അൽഹംദുലില്ലാ ഒരൊറ്റ ഊളിയിടല മുണ്ടൂല പിന്നെ. ഈ പറഞ്ഞ എന്താ അറിയ നിങ്ങള്? അൽഹംദുലില്ലാഹി ഖാലിഖ് സമാവാത്തി വൽ അർള് യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വമുഖ്രിജുൽ മയ്യിത്തി മിനൽ ഹയ്യ്. എന്തേ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്ന പടച്ചവന്റെ സ്തുതി. മുഖരിജിൽ ഹയ്യമിനൽ മയ്യത്തെയും മുഖരിജിൽ മയ്യത്തെമിനൽ ഹയ്യ്. ജീവനുള്ളതിൽ നിന്നും ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്നും ജീവനുള്ളതിനെയും പുറപ്പെടുക്കുന്നവനാകുന്നു അവൻ. അള്ളാഹനെ സ്തുതിക്കുക. ഇതാരും കേൾക്കാൻ പാടില്ലേ? കേൾക്കാൻ പാടില്ലാത്ത സാധനല്ല പറയുന്നത്. പിന്നെ എവിടെ പൊന്തുകയെന്നറിയോ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ, അവിടെ പൊന്തുള്ളൂ. അതുവരെ അള്ളാഹനെ സ്തുതിക്കുന്ന ആരും കേൾക്കാൻ പാടില്ല. എന്നിട്ട് കുറെ അങ്ങോട്ട് എത്തിയിട്ട് അമർന്നു. എന്താ പറയുന്നത്? ആര് കേൾക്കാൻ പാടില്ലാത്ത ജാരനല്ലാഹു വയ്യാക്കും എന്ന് പറഞ്ഞതിന് ശേഷം പ്രാർത്ഥനകളാണ് പ്രാർത്ഥിക്കുന്നത്, അതാർക്കും കേൾക്കാൻ പാടില്ല. പിന്നെ ഒരു സൂറ ഒരു ആയത്ത് ഒന്നോ രണ്ടോ ആയത്ത് ഉണ്ടാവും, അത് ആയത്ത് ഓതിയതിനു ശേഷം ബാറക്കല്ലാ പിന്നെ അമർന്നു. എന്താ പറഞ്ഞറിയോ? ബാറക്കല്ലാഹു ലനാവലക്കും ഖുർആനിൽ അലീം വനഫനാ വയ്യാക്കും ബിൽ ആയാതി വദ്ദിക്രിൽ ഹകീം വഹസമനാ വയ്യാക്കും റഹ്മതീ മിനശ്ശൈത്വാനിർ റജീം. തുടങ്ങിയിട്ടില്ല ഇവിടെയുള്ള ആളുകൾ ആമീൻ ചൊല്ലേണ്ട പ്രാർത്ഥനയാ പറയുന്നത്. ആ ബാറക്കല്ലാഹു ലനാവലക്കും ബിൽ ഖുർആനിൽ അലീം, മഹത്തായ ഖുർആൻ കൊണ്ട് നിങ്ങൾക്കും എനിക്കും അല്ലാഹു തആല അനുഗ്രഹം നൽകട്ടെ. വനഫനാ വയ്യാക്കും ബിൽ ആയാതി വദ്ദിക്രിൽ ഹകീം, യുക്തമായ വിജ്ഞാനങ്ങൾ ഒരുങ്ങുന്ന ആയത്തുകളെ കൊണ്ട് പടച്ച നമ്പുരാൻ എനിക്കും നിങ്ങൾക്കും ഉപകാരം നൽകട്ടെ തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥന ഈ മുങ്ങി പറയേണ്ട ആവശ്യമുണ്ടോ? എന്തിനേ മുങ്ങി പറയുന്നത്? അതിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? ഇതിനൊക്കെ പ്രത്യേക ഒരു കോലുണ്ട് എന്ന് തെളിയിക്കുക. അല്ലാണ്ട് ഇപ്പൊ അറബി വായിച്ചോനോ അവിടെ കയറി നാട് പറഞ്ഞൂടെ? ഇതുപോലെ തന്നെയല്ല ഈ ബാറക്കള്ള മാറ്റുന്നതിൽ വേറൊരു കോലുണ്ട് കേട്ടോ. എന്താറിയോ? ഈ നബാത്തിയ ഹുദ്ബയിൽ ഒന്നാമത്തെ ആഴ്ചത്ത മുഹറം ഒന്നാമത്തെ ആഴ്ചത്തെ ഹുത്തുബയിലെ ബാറക്കല്ലാഹു എന്ന് പറഞ്ഞ നേർക്ക് എഴുതിയിട്ടുള്ളൂ. ബാക്കിയുള്ളതിലൊക്കെ മൊഴിയാർ കാണാണ്ടി എല്ലണം. എല്ലാ മൊഴിയാമാരും ഇത് പഠിച്ചിട്ടുണ്ടാവില്ലല്ലോ. ബാപ്പാന്റെ മോൻ, ബാപ്പ മരിച്ച ബാപ്പാന്റെ മോൻ, ആ മോൻ മരിച്ച ആ മോന്റെ മോൻ എന്നുള്ള നിലക്ക് വരുമ്പോ എല്ലാരും പണ്ഡിതന്മാരാവൂല. അപ്പൊ ഓനിത് കാണാതെ പഠിച്ചിട്ടുണ്ടാവൂല. അപ്പൊ കാണാതെ പഠിക്കാത്തവന് തൊപ്പിക്കണല്ലോ. അത് മതി, ബാറക്കല്ല, ആർക്കും പഠിക്കാം. ബാക്കിയുള്ള എന്ത് എല്ലാരും ഇപ്പൊ ആരും കേൾക്കൂല്ലോ. ഞാൻ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാൽ, ഇതിനെല്ലാം ഒരു പ്രത്യേക രൂപം ഉണ്ടാക്കിയിട്ട് യഥാർത്ഥ സുന്നത്തിൽ നിന്ന് നമ്മൾ തെറ്റിച്ച് കളയുകയാണ് നമ്മൾ ആളുകൾ ചെയ്യുന്നത്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കൂടുതൽ സംസാരിക്കാൻ ഈ സമയം ഉപയോഗിക്കുന്നില്ല. എന്റെ വിഷയം പരലോകമാണ്, ഞാൻ അങ്ങോട്ട് തന്നെ പോകുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ മരണത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ അള്ളാഹുവിനോട് പറയുന്നത്, പഠിച്ചോനെ, ഞാനിതാ എനിക്ക് ഇനി രക്ഷയല്ല, അതുകൊണ്ട് റബ്ബേ ഒരിത്തിരി സമയം നീ അങ്ങ് പിന്തിച്ചിടുകയാണെങ്കിൽ റബ്ബെ, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം, ഞാൻ ധർമ്മം ചെയ്തു കൊള്ളാം, ഞാൻ സാലിഹികളിൽ പെട്ടുകൊള്ളാം റഹ്മാനെ എന്നവൻ പറയുന്നു. പക്ഷേ അള്ളാഹുവിന് കനിവില്ല. കാരണം ഇനി കനിവ് കൊടുത്താൽ ഇവൻ എന്താകാന്ന് അള്ളാഹ്ക്കറിയാം. നമ്മൾ ഒരുപാട് സമയം കണ്ടതല്ലേ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, സഹോദരിമാരെ സഹോദരന്മാരെ, ഒരുപാട് അവസരത്തിൽ പഠിച്ചവനോട് വാസ്തവത്തിന് ചെയ്താലേ, പഠിച്ചവനെ ഇനി നീ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ഞാൻ ചെയ്യൂരാ, എന്നിട്ട് ആ സുഖം അങ്ങോട്ട് മാറിയാൽ, ആ വിഷമത്തിൽ നിന്ന് ഒഴിവായാൽ മറന്നു, പിന്നെ അവൻ ഇഷ്ടം പോലെയാണ് നടക്കല്. അതുകൊണ്ട് റഹ്മാനായ റബ്ബ് ഒരിക്കലും നിന്റെ മനസ്സറിയാത്തവനല്ല, നിന്നെ പിന്തിച്ചിടുകയില്ല. അങ്ങനെ അവൻ മരിച്ചു പോകും. ഇപ്പോൾ അവൻ എന്തായെന്നറിയാമോ? മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ, മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൻ ഇതേവരെ പ്രഗത്ഭനായ പ്രാസംഗികനായിരുന്നു, പ്രതിഭാശാലിയായ എഴുത്തുകാരനായിരുന്നു, വലിയ ഉദാരനായ മുതലാളിയായിരുന്നു, ഉത്തരവാദിത്ത ബോധമുള്ള തൊഴിലാളിയായിരുന്നു, എല്ലാം ഈ എല്ലാമായിരുന്നു. മരണമെന്ന് പറയുന്നത് സംഭവിച്ചപ്പോൾ അവനൊന്നുമല്ല. അതെ, ഈ കാണുന്ന ഭൗതിക ശരീരത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയാത്ത ആത്മാവ് ഊരിയപ്പോൾ അവനൊന്നുമല്ല. അവന്റെ പേര് മയ്യിത്ത്. അതെ, എല്ലാവരും അവന് മയ്യിത്തെന്നാണ് പറയുന്നത്. പിന്നെ അവന് വാപ്പ മകനെ പറ്റി പറയുന്നത് മയ്യിത്തെന്നാണ്, മകനെ സംബന്ധിച്ച് വാപ്പ പറയുന്നത് മയ്യിത്തെന്നാണ്. അതെ, എല്ലാവരും അന്യോന്യം മയ്യിത്തെന്ന്, വാപ്പ എന്ന് വിളിക്കേണ്ടവനും അമ്മാശൻ എന്ന് വിളിക്കേണ്ടവനും അലിയർ എന്ന് വിളിക്കേണ്ടവനും കാക്ക എന്ന് വിളിക്കുന്നവനും ആജിയാർ എന്ന് വിളിക്കേണ്ടവനും എല്ലാം എല്ലാം തന്നെ ഒരൊറ്റ വാക്ക് മയ്യിത്ത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, വാപ്പ മരണപ്പെട്ട് ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോഴും മകനാ ഒരാള് കണ്ടാൽ വാപ്പാനെടുത്തോന്ന് ആരെങ്കിലും ചോദിക്കലുണ്ടോ? ഇല്ല. മയ്യത്തെടുത്ത മോനെ, അല്ലെങ്കിൽ എടുത്തു. അളിയനെ കണ്ടാല് അല്ല അളിയങ്കാനെടുത്തോ ചോദിക്കലുണ്ടോ? ഇല്ല. മയ്യത്തെടുത്തോ? എടുത്തു. അല്ലെങ്കിൽ മയ്യത്ത് കുളിപ്പിച്ചോ? കുളിപ്പിച്ചു. അല്ലെങ്കിൽ കുളിപ്പിച്ചില്ല? ഈ മയ്യത്ത് എന്നുള്ള പദമാണ് പിന്നെ ഉപയോഗിക്കാറ്. അപ്പൊ എന്തായിരുന്നു ഈ മനുഷ്യ ശരീരത്തിൽ അവൻ അവനാക്കിയത്, അവൻ എഴുത്തുകാരനാക്കിയത്, അവനെ ഉദാരനാക്കിയത്, അവനെ മുതലാളിയും പ്രാസംഗികനുമാക്കിയത്, അവനെ തൊഴിലാളിയാക്കിയത് എന്തായിരുന്നു? അവനിലുള്ള ഈ ആത്മാവ്. അത് ഊരിയപ്പോൾ അവനൊന്നുമല്ല. നിങ്ങളും ഞാനും, നമ്മുടെ സ്ഥിതി ഇതാണ്. ആത്മാവ് ശരീരവുമായി ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനൊന്നുമല്ല, അവൻ മയ്യത്ത്. പിന്നെ അവന് ഉടനെ മറവ് ചെയ്യണം. അവന് ആജ്ഞാനുവർത്തികളില്ല, അതെ പരിവാരങ്ങളില്ല, അവന് സഹോദരങ്ങളില്ല, ആരുമില്ല. അവൻ സ്വന്തമായി മാറുന്നു. അതെ, ഈ ശരീരം, ഈ ശരീരത്തിന്റെ സ്വഭാവവും അതിന്റെ നീക്കങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ ആത്മാവ് ശരീരത്തിൽ ഇല്ലാതിരിക്കുമ്പോൾ ഇവിടെ നിലനിൽക്കാൻ ഈ ശരീരത്തിന് അവകാശമില്ല. അത് തണുക്കാൻ തുടങ്ങി. കുറച്ചുകൂടി കഴിഞ്ഞാൽ മണിക്കൂറുകൾ കഴിയുന്തോറും തണുപ്പ് വർദ്ധിച്ചു വന്നു, പിന്നെ അത് ചീർക്കാൻ തുടങ്ങി. ഏതാനും ദിവസം ഇവിടെ വെച്ചാൽ ഈ കാണുന്ന ശരീരത്തിന്റെ അവസ്ഥ നമുക്കറിയാം. എന്ത്, ഈ കോമളമായ ശരീരത്തിലേക്ക്, ആ ശരീരത്തിൽ നിന്ന് തന്നെ മൂക്കിലൂടെ തലകറുത്ത പുഴുകൾ പുഴുക്കൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഈ കോമളമായ കവിളുകൾ കാരണത്തിൽ നിന്നത് കാണാം. ഈ ശരീരത്തിൽ നിന്ന് അവനെ തിന്നാനുള്ള പുഴുക്കൾ അതിൽ നിന്ന് തന്നെ സ്വയം ഉണ്ടാകുന്നു. അതാണ് ഈ ശരീരത്തിന്റെ സ്ഥിതി. അങ്ങനെ മനുഷ്യൻ മരിക്കുന്നതോടുകൂടി അവനൊന്നുമല്ലാതായിത്തീരുന്നു. മരിച്ചതിന് ശേഷം അവന്റെ സ്ഥിതി എന്താണ്? എല്ലാവരുടെയും സ്ഥിതി ഒന്ന് തന്നെ. അവന് പ്രത്യേകമായി ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനില്ല. പിന്നെ അവൻ കൊണ്ടുപോകുന്നത് അവന്റെ കൂടെ ഉണ്ടാകുന്നത് അതെ നിനക്ക് നിന്റെ ജീവിതം മുഴുവനും നീ അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്നും കൊണ്ടുപോകാനുള്ളത് റിദാ ആണി രണ്ട് കഷ്ണം തുണി അല്ലെങ്കിൽ മൂന്ന് കഷ്ണം തുണി. തുതറജിഹിമ അവയിൽ നിന്നെ ചുരുട്ടപ്പെടുന്നു. ഹനുത്തൂ കുറച്ച് പഞ്ഞിയും, അതെ ഒരിത്തിരി പഞ്ഞിയും ഏതാനും കഷ്ണം തുണികളും മാത്രമാണ് നിനക്ക് ഈ ദുന്യാവ് നാഹറത്തിലേക്ക് കൊണ്ടുപോകാനുള്ളത്, വേറൊന്നും കിട്ടൂല. ആരുടെ സ്ഥിതി അതല്ലേ? അതെ, ഇവിടെ എല്ലാവരുടെയും സ്ഥിതി അതാണ്. എന്ത്? രണ്ട് കഷ്ണമോ മൂന്ന് കഷ്ണമോ തുണി, ഒരിത്തിരി പഞ്ഞിയുമായി ഈ ലോകത്ത് നിന്നും യാത്ര പറയുന്നു. ആര്? എല്ലാവരും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി, സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെയും അമുസ്ലിങ്ങളുടെയും മുഴുവനും ആശംസ പിടിച്ചുപറ്റിയ, ആ മനസ്സിനെ കവർന്നെടുത്ത അബുൽ കലാം ആസാദ് മരണപ്പെട്ടു. എന്നിട്ട് മരണപ്പെട്ടിട്ട് ഇന്ത്യൻ പ്രധാന ഇന്ത്യൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മഹാനായിരുന്നു, പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനമേദി ആളായിരുന്നു, നല്ല ഒരു ഇസ്ലാമിക ചിന്തകൻ കൂടിയായിരുന്നു. ആ മഹാൻ മരിച്ചു. ആചാരവടികളോടുകൂടി മയ്യത്ത് സംസ്കരിക്കുമ്പോൾ, ആ മയ്യത്ത് സംസ്കരിച്ച് മറവ് ചെയ്യുന്ന കബറിൽ ഒരു ബെഡിട്ട് കൊടുക്കാൻ ഇവിടുത്തെ ആളുകൾക്ക് സന്മനസ്സുണ്ടായില്ല, ഒരു തലയണ വെച്ചു കൊടുത്തില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അത് പോകട്ടെ, അത് ഇവിടെയാവാം, ഇവിടെ ദരിദ്രമായിരിക്കാം സ്വാതന്ത്ര്യത്തിന്റെ ഉടനെ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഫൈസൽ രാജാവ് മരണപ്പെട്ടു. എന്നിട്ട് ഫൈസൽ രാജാവ് മരണപ്പെട്ടപ്പോൾ ആ കബർ തന്നെ സ്വർണം കൊണ്ട് വാർക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. ആ കഫമ്പുടകൾ മുഴുവനും സ്വർണത്തിന്റേതാക്കി മാറ്റാൻ ആ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി ഭദ്രമായിരുന്നു, അത് വിശാലമായിരുന്നു, ചെയ്തില്ല. ആയിരം ആയിരം കണ്ഠങ്ങളിൽ നിന്ന് ഇടറുന്ന ശബ്ദത്തോടെ ആ കരച്ചിൽ പൊങ്ങിക്കൊണ്ട്, ലക്ഷക്കണക്കിന് കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊലിച്ചുകൊണ്ട് അങ്ങനെ ആ ആളുകൾ ടെലിവിഷനിലൂടെ നോക്കി നിന്നു ബഹുമാനപ്പെട്ട ഫൈസൽ രാജാവിനെ മറവ് ചെയ്യുന്നത്. ഒരു മനുഷ്യനും തോന്നിയില്ല ആ കബറിലൊന്ന് ഇറങ്ങിക്കിടക്കട്ടെ എന്ന്. തോന്നാറുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇല്ല, തോന്നാറില്ല. കാരണം അത് അവൻ മാത്രം പോകേണ്ട സ്ഥലമാണ്, അതിലേക്ക് അവൻ മാത്രമാണ് പോകുന്നത്. അവന് വേണ്ടിയിട്ട് നമുക്ക് അവസാനം പറയാനുള്ളത് എന്താണെന്ന് അറിയാമോ? മയ്യത്ത് മുമ്പിൽ കൊണ്ടുവെച്ചുകൊണ്ട് പറയും, പടച്ചവനെ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണമേ എന്ന്. അത് പലരും പല സ്വരത്തിലും പറയും, പലരും പല സ്വരത്തിലാണ് പറയാറ്. മുസ്ലിയാര് അല്ലെങ്കിൽ പള്ളിയിലെ മുല്ലാക്ക അല്ലെങ്കിൽ നാട്ടിലെ കാരണൂര് അല്ലെങ്കിൽ മദ്രസിലെ മുസ്ലിയാര്, അങ്ങനെ പലരും ഈ മാമത്തായി നിസ്കരിക്കാറുണ്ട്. ഒരു വേള മകനെ നിസ്കരിക്കാറുണ്ട് ചില വാപ്പാമാർക്ക്. അതിനെന്ത് വേണമെന്നറിയോ? മക്കൾക്ക് നിസ്കരിക്കുന്നത് അറിയാവണം, എങ്കിലേ അത് പറ്റും. മക്കൾ അഞ്ചാറ് മക്കളുണ്ടായിട്ട് 60 വയസ്സായ കാക്ക, നിങ്ങൾ നിന്നിൽ കൈവച്ച് ചിന്തിച്ചു നോക്കൂ, 6 മക്കളുണ്ട്, ഒക്ക തനിക്കാൻ പറഞ്ഞ മക്കളാണ്. ഏതെങ്കിലും ഒന്നിന് മയ്യത്തസ്കാരത്തിന്റെ ഫറൽ അറിയുന്നതുണ്ടോ? നോക്കിയാൽ ഇല്ലേലോ മൊയ്ലിയാരെ, ഇപ്പൊ എന്താ ചെയ്യാ? ഇപ്പൊ ചിന്തിച്ചിട്ട് കാര്യമല്ല, നേരത്തെ പഠിപ്പിക്കേണ്ടി. അങ്ങനെ വാപ്പാക്ക് വേണ്ടി മകൻ മയ്യത്തസ്കരിക്കുന്ന സന്ദർഭം നിങ്ങൾ ഓർത്ത് നോക്കൂ. ഇവിടുത്തെ ആള് എന്നാ ഞാനിത് പറയുമ്പോഴേ, മുസ്ലിയാർ എന്ന പേരിൽ വിളിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് വലിയ വിഷമുണ്ടാവും, എന്നെ പറ്റിയാണ് പറയുന്നത്. ഇല്ല, ഞാൻ ഈ ഇരിങ്ങത്ത് ആദ്യം വരികയാണ്, ഇവിടെയുള്ള ഒരൊറ്റ മനുഷ്യനെ എനിക്ക് പരിചയമില്ല, ആരുമായിട്ടും പരിചയപ്പെടാൻ ലോഹ്യം പറയാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആരെയും ഒരാളെ വിശേഷിപ്പിച്ചുകൊണ്ടല്ല പറയുന്നത് കേട്ടോ. ഇവിടുത്തെ സ്ഥിതി എന്താണ്? ഇവിടെ വാപ്പാർക്ക് വേണ്ടി മയ്യത്തസ്കരിക്കുന്ന മക്കളാണോ അതല്ല മൊലിയാരാണോ അതും എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ അധികവും മുസ്ലിയാരാണ് നിസ്കരിക്കല്, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അങ്ങനെ നിങ്ങൾ മുസ്ലിയാർക്ക് വിട്ടുകൊടുക്കരുത്. കാരണം എന്താണെന്നറിയോ? മൊലിയാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനും ഒരുപാട് മയ്യത്തസ്കരിച്ചാളാ. വലിയൊരു സത്യമായി നിസ്കരിക്കുമ്പോൾ ഒരു മയ്യത്തുണ്ടോന്ന് ആരുമില്ലേ ഈ മയ്യത്തിന് അവകാശം നിസ്കരിക്കാൻ? മൊലിയാരെ നിസ്കരിച്ചോടി. പിന്നൊന്നുണ്ടോന്ന്? അല്ല, നിസ്കരിക്കാൻ ആരില്ല ഇവിടെ, മക്കളൊന്നുമില്ലേ? ഇല്ല, മൊലിയാരെ നിസ്കരിച്ചോടി. ഇത് തന്നെയാ പറയാ, ഈ മുസ്ലിയാരെ മനസ്സ് നിങ്ങളൊന്ന് നോക്കൂ, ഒരു മകന്റെ മനസ്സ് നോക്കൂ. മകൻ മയ്യത്ത് കൊണ്ടുവച്ചതിനു ശേഷം മയ്യത്തിനടുക്കെ ചെന്ന് നിന്ന് നിസ്കരിക്കുന്നു. അവന് അവന്റെ ജീവിതത്തിൽ സംസാരിക്കാനായപ്പോൾ വാപ്പ എന്നാദ്യം സംസാരം പഠിച്ചത് ഈ വാപ്പായെ വാപ്പ എന്ന് വിളിച്ചായിരുന്നു, അല്ല എങ്കിൽ ഈ ഉമ്മായെ ഉമ്മ എന്ന് വിളിച്ചായിരുന്നു അവൻ സംസാരം പഠിച്ചിരുന്നത്. അങ്ങനെ ഊണിലും ഇറക്കിലും തന്റെ ഇഷ്ടവും സൗകര്യവും മാത്രം കണക്കിലെടുത്ത് ജീവിച്ച എന്റെ പ്രിയപ്പെട്ട മാതാപിതാ പഠിച്ചവനെ മുമ്പിലിരിക്കി കിടക്കുന്നു. ആ മാതാവിനെ നീ പൊറുത്തു കൊടുക്കണമേ തമ്പുരാനേ. എടരുന്ന കണ്ഠങ്ങളോടെ, അലിയുന്ന ഹൃദയത്തോടെ, ഒലിക്കുന്ന കണ്ണീരോടെ, പതറുന്ന പദത്തോടുകൂടി തന്റെ സ്വന്തം പിതാവിന്റെ സ്വന്തം മാതാവിന്റെ ജനാദരുടെ അടുക്കൽ നിന്നൊരു മകൻ നമസ്കരിക്കുമ്പോൾ അതിരുണ്ടാകുന്ന ഭക്തിയും ആ ദ്വാക്ക് ഉത്തരം കിട്ടാനുള്ള സാധ്യതയും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പഠിച്ചവനെ, എന്റെ പ്രിയപ്പെട്ട മാതാവ് വളരെയധികം വേദനകളും യാതനകളും അനുഭവിച്ച് എന്നെ പ്രസവിച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് എന്നെ പൊറ്റി വളർത്തിയ, എന്നെ പാലൂട്ടി താരാട്ടി വളർത്തിയ, ജീവിതത്തിൽ ഏറ്റവും വലിയത് എന്റെ ജീവിത സുഖം ലക്ഷ്യമായി കരുതിയ പല
ാണ് നിങ്ങളും ഞാനും ദിവസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 17